السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. சகோதரர் மாரே, റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ സംസാരത്തിൽ സ്ഥിരീകരിക്കാനുള്ളത്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ വന്നെത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, അതായത് പ്രവാചകൻ റമദാൻ എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത് എന്നതും റമദാനുമായി ബന്ധപ്പെട്ട മറ്റ് ചില വിധികളുമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റമദാനിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. ശ്രേഷ്ഠതയും പ്രാധാന്യവും ഇവിടെ ഞാൻ ഇപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊന്നിപ്പറഞ്ഞ വിഷയം റമദാനിലൂടെ ഒരാളുടെ പാപം പൊറുക്കപ്പെട്ട് അയാളുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതിലേക്കെത്താവുന്ന തരത്തിൽ അയാളുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ് റമദാൻ നിർബന്ധമാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിൽ അതിന്റെ ഓരോ ദിനരാത്രങ്ങളും സമയങ്ങളും ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന വിഷയം പ്രവാചകൻ ഊന്നിപ്പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ റമദാനിൽ ജീവിക്കാൻ അവസരം ഉണ്ടാവുകയും എന്നിട്ടത് ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലെ പോകും എന്ന കാര്യം പ്രവാചകൻ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും പ്രവാചകൻ മിമ്പറിലേക്ക് അതിന്റെ പടവുകൾ കയറുമ്പോൾ ജിബ്രീൽ പ്രാർത്ഥിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആമീൻ പറയാൻ പറയുന്നു. പ്രവാചകൻ മൂന്ന് തവണ ആമീൻ പറയുന്നു. അതിന്റെ വിശദീകരണത്തിൽ എന്തിനാണ് ഈ ആമീൻ പറഞ്ഞത് എന്നത് വിശദീകരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം. ഒന്ന്, മൻ അദറക ശഹ്റ റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫദഖല അന്നാറ ഫഅബഅദഹുല്ലാഹ് ഖുൽ ആമീൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ആരെങ്കിലും റമദാനിനെ കണ്ടുമുട്ടുകയും എന്നാണ് റമദാനിൽ ഒരാൾക്ക് ജീവിക്കാൻ അവസരമുണ്ടാവുകയും എന്നിട്ട് അയാൾ ഫലം യുഗ്ഫർ ലഹു അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പാപം പൊറുത്തു കിട്ടാവുന്ന രീതിയിൽ റമദാനിനെ ഉപയോഗപ്പെടുത്തിയില്ല, നോമ്പനുഷ്ഠിക്കുക, രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കുക, അതുപോലുള്ള മറ്റ് ആരാധനാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അത് പാപമോചനത്തിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താത്ത ഒരാൾ
ഫദഖല നാറ, അങ്ങനെ അയാൾ നരകത്തിൽ പ്രവേശിച്ചു. ഫഅബഅദഹുല്ലാ, അള്ളാഹു അവനെ അകറ്റട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടാതിരിക്കുക, നരകത്തിൽ പ്രവേശിക്കുക എന്നാണ് ഈ ഹദീസിന്റെ പദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നു, കുൽ ആമീൻ, നീ ആമീൻ പറയണം. അങ്ങനെ നബിസല്ലല്ലാഹി വസല്ലമ ആമീൻ പറയുന്നു. ഇത് നമ്മളൊക്കെ സാധാരണ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഹദീസാണ്. ഇതുപോലുള്ള ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, റമദാനിലൂടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടാൻ സാധിക്കണം. മൻ സ്വാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും നോമ്പനുഷ്ഠിച്ചാൽ, ഈമാനൻ വഹ്തിസാബൻ, ഈമാനൻ വിശ്വാസത്തോടുകൂടി എന്ന് പറഞ്ഞാൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഈമാനം ബില്ല, അള്ളാഹുവിലുള്ള വിശ്വാസത്തോടുകൂടി. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത നിലക്ക് ഒരാൾ നോമ്പനുഷ്ഠിച്ചു എന്ന് വിചാരിക്കുക, അതായത് നോമ്പുകാരൻ ചെയ്യുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും അയാൾ പാലിച്ചു, എന്നാൽ അത് നോമ്പാവുകയില്ല, മറിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസത്തോടുകൂടിയാകണം നോമ്പനുഷ്ഠിക്കേണ്ടത്. സാധാരണ റമദാനായാൽ പത്രങ്ങളിലൊക്കെ വാർത്തകൾ വരും, ഇന്ന സ്ഥലത്ത് ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ ഇന്ന ആള് നോമ്പെടുക്കുന്നു, എന്നിട്ട് അയാളുടെ ഫോട്ടോ റിപ്പോർട്ട്, ഇന്ന സുഹൃത്തുക്കളുടെ കൂടെയാണ് ജീവിക്കുന്നത്, അപ്പൊ അവരിൽ നിന്ന് നോമ്പിന്റെ ഗുണം മനസ്സിലാക്കി അവരെ പോലെ വ്രതമെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് വ്രതമല്ല, വെറും പട്ടിണി കിടക്കലാണ്, അതുകൊണ്ട് ശാരീരികമായ വല്ല ഗുണവും അയാൾക്ക് കിട്ടുമെങ്കിൽ കിട്ടാം, അതല്ലാതെ മതത്തിന്റെ ഭാഷയിൽ അത് നോമ്പാവുകയില്ല, കാരണം അയാൾക്ക് ഈമാനില്ല. അപ്പൊ ഈമാനൻ വിശ്വാസത്തോടുകൂടി നോമ്പനുഷ്ഠിക്കുകയും വഹ്തിസാബൻ പ്രതിഫലേച്ഛയോടുകൂടി എന്ന് പറഞ്ഞാൽ നോമ്പുകൊണ്ട് അള്ളാഹു എന്തൊരു പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതെനിക്ക് കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി ആ കൂലി മോഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അവിടെ പ്രത്യേകം പ്രവാചകൻ വിശദീകരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ, വിശ്വാസവും പ്രതിഫലേച്ഛയും, ഇത് ഏത് ആരാധനാകർമ്മത്തെ സംബന്ധിച്ചാണെങ്കിലും ഇത് രണ്ടും അനിവാര്യമാണ്. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന പ്രതീക്ഷയുണ്ടാകണം, അതോടൊപ്പം ചില കാര്യങ്ങൾക്ക് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രത്യേകമായ പ്രതിഫലം വാഗ്ദാനം ചെയ്തത് കാണാൻ പറ്റും. എല്ലാറ്റിനും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല, ചില തിന്മകളെ സംബന്ധിച്ച് പ്രത്യേകമായ ശിക്ഷ താക്കി നൽകിയതുപോലെ. അപ്പോ ഇന്ന പ്രവർത്തനത്തിന് പ്രത്യേകമായ ഇന്ന പ്രതിഫലമുണ്ട്, അത് അള്ളാഹു റസൂലും പഠിപ്പിച്ചതാണ് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു കൂലി എനിക്ക് കിട്ടണം എന്നാഗ്രഹിക്കുക. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ എന്തു വേണം, ആ അമലിന് എന്ത് സവിശേഷതയുണ്ട് എന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾ ആഗ്രഹിച്ചില്ലെങ്കിൽ അയാൾക്ക് കൂലി കിട്ടില്ല എന്നല്ല, പക്ഷേ എന്തൊക്കെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ, വാഗ്ദാനം ചെയ്ത് എന്താണോ അത് മോഹിക്കണമെങ്കിൽ എന്താണ് അത് എന്ന് മനസ്സിലാക്കണം. റമദാനെ സംബന്ധിച്ച് പ്രത്യേകമായി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അതിന്റെ ശ്രേഷ്ഠതയായും പ്രാധാന്യമായും പുണ്യമായും വിശദീകരിക്കപ്പെട്ടത് കാണാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ റമദാൻ കൊണ്ട് എനിക്ക് കിട്ടണം എന്നൊരാൾ ആഗ്രഹിച്ചാൽ അത് കൂടുതൽ ഫലവത്തായി മാറും. അങ്ങനെ വരുമ്പോൾ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്നാൽ. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ വരുമ്പോൾ അതാക്കും ഷഹ്റു റമദാൻ, നിങ്ങൾക്കിതാ റമദാൻ മാസം വന്നെത്തിയിരിക്കുന്നു, ഷഹ്റുൽ മുബാറക്, അതൊരു ബറക്കത്തുള്ള അല്ലെങ്കിൽ ബറക്കത്ത് നൽകപ്പെട്ട മാസമാണ്. അപ്പൊ ഈ മാസത്തിന് ബറക്കത്തുണ്ട് അല്ലെങ്കിൽ അള്ളാഹു അതിൽ ബറക്കത്ത് നൽകിയിരിക്കുന്നു, അതാണ് ഷഹ്റുൽ മുബാറക്, ബറക്കത്തുള്ള മാസം അല്ലെങ്കിൽ ബറക്കത്ത് നൽകപ്പെട്ട മാസം. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പൊ ഇതൊരു സന്തോഷവാർത്തയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ അറിയിക്കുകയാണ്. സാധാരണ ഒരു മാസം പോലെയല്ല, മറിച്ച് മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള ഒരു മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്ര മാസങ്ങളുടെ കൂട്ടത്തിൽ റമദാൻ ഇല്ല. എന്നാൽ റമദാനുള്ള പ്രത്യേകത എന്താണ്? അതിന് ബറക്കത്തുണ്ട്. അതുകൊണ്ടാണ് അതാക്കും ഷഹ്റു റമദാൻ, ഇതാ ഒരു 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 അതിഥി വന്നാൽ അല്ലെങ്കിൽ ഒരു വിശിഷ്ടനായ ആള് എത്തിയാൽ നമ്മൾ പരസ്പരം പറയും, അല്ലെങ്കിൽ വിളിച്ചു പറയും, ഇന്ന ആളെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അതിഥി വന്നിരിക്കുന്നു. ഇതുപോലെ ഒരു അതിഥി വരുന്നത് പോലെ അതിനെ സ്വാഗതം ചെയ്ത് ആ സന്തോഷവാർത്ത ജനങ്ങളെ സഹാബത്തിന് അറിയിച്ചുകൊണ്ടാണ് അത്താക്കും ഷഹ്റു റമദാൻ, നിങ്ങൾക്ക് റമദാൻ മാസം വന്നെത്തിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നത്. എന്നിട്ട് അതിന്റെ പ്രത്യേകതയാണ് അത് മുബാറക് ബറക്കത്ത് നൽകപ്പെട്ടതാണ്. അതുകൊണ്ട് ഫറളല്ലാഹു അലൈക്കും സിയാമഹു, ഈ മാസത്തിൽ നോമ്പരച്ചിക്കുക എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പൊ നബി സന്തോഷവാർത്തയെ അറിയിക്കുന്നു, അതിന്റെ പ്രത്യേകത പറയുന്നു, എന്നിട്ട് എന്താണ് ഈ മാസത്തിൽ നിർബന്ധമായി ചെയ്യേണ്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അറിയിക്കുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന എന്ത് എന്ന് ചോദിച്ചാൽ അത് റമദാനിൽ നോമ്പെടുത്തു എന്നതാണ്. ഈ പറഞ്ഞ പ്രത്യേകതകളോടുകൂടി അല്ലെങ്കിൽ മര്യാദകളോടുകൂടി റമദാനിലെ ഏറ്റവും ലളിതമായ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നതാണ്. ഇതൊരു പ്രയാസമുള്ള കാര്യമല്ല, പലരെ സംബന്ധിച്ചിടത്തോളം പകൽ സമയത്ത് ഭക്ഷണം ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നോമ്പനുഷ്ഠിക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള വിഷയം അതാണ്. എന്നാൽ പ്രയാസകരമായ കാര്യം എന്താണ്? ഭക്ഷണപാനീയം ഒഴിവാക്കലല്ല, മറിച്ച് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക, കണ്ണിനെ നിയന്ത്രിക്കുക, കാതിനെ നിയന്ത്രിക്കുക, നാവിനെ നിയന്ത്രിക്കുക, നമ്മുടെ കോപത്തെ അടക്കി നിർത്തുക എന്നീ കാര്യങ്ങൾ പലപ്പോഴും സാധിക്കാതെ വരും. ഇതാണ് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായ കാര്യം. നമ്മളുമൊക്കെ അങ്ങനെ തന്നെയാണ്. ഭക്ഷണവും പാനീയവുമൊക്കെ മഗ്രിബ് വരെ സൂര്യാസ്തമയം വരെ ഒഴിവാക്കാൻ വലിയ പ്രയാസമുണ്ടാവുകയില്ല. പക്ഷേ ഒരു നോമ്പുകാരനിൽ ഉണ്ടാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയങ്ങൾ എന്താണോ അത് പലപ്പോഴും നമുക്ക് പാലിക്കാൻ സാധിക്കുകയില്ല. അത്തരം ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് വെറും ഒരു പട്ടിണി മാത്രമാണ്. റുബ്ബ സ്വായിമിൻ ഹല്ലുഹു മിൻ സിയാമിഹി അൽ ജൂഉ വൽ ആത്സ്. എത്ര എത്ര നോമ്പുകാരനാണ്, നോമ്പുകൊണ്ട് അവന് കിട്ടുന്ന വിഹിതം, അവന്റെ ഹല്ല്, അവന്റെ ഓഹരി എന്ന് പറയുന്നത് എന്താണ്? ദാഹവും വിശപ്പും മാത്രമാകുന്നു. അപ്പൊ ദാഹം അനുഭവിച്ചു, വിശപ്പനുഭവിച്ചു, ഇത് മാത്രമാണ് നോമ്പുകൊണ്ട് അവന് കിട്ടിയ ഹല്ല്. ഹല്ല് എന്നാൽ അവന്റെ നസീബ്, ഓഹരി, വിഹിതം എന്ന് പറഞ്ഞാൽ എന്തില്ല, കൂലിയില്ല. കാരണം എന്താ? അവൻ പട്ടിണി കിടന്നു, അതോടനുബന്ധിച്ച് ഉണ്ടാകേണ്ടുന്ന മറ്റ് കാര്യങ്ങൾ അവൻ പാലിച്ചില്ല. മല്ലം യദാ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദാ ത്വഅമഹു വശറാബഹു. ഒരാൾ കൗലുസൂർ, കളവിന്റെ വാക്ക് എന്നാൽ കളവ് പറയുക അല്ലെങ്കിൽ കള്ളസാക്ഷ്യം, ഇതുപോലെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും വൽ അമല ബിഹി, ആ കളവ് അല്ലെങ്കിൽ വ്യാജമായ വാക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക, ഇതൊരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ അവന്റെ നോമ്പുകൊണ്ട് അള്ളാഹുവിന് യാതൊരു നോമ്പ് എന്നാൽ അവൻ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. അപ്പൊ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പനുഷ്ഠിക്കുന്നത് എന്തിനാണ്? ഇപ്പറഞ്ഞ വാക്കിലും പ്രവർത്തനത്തിലുമുള്ള ശുദ്ധീകരണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അതില്ല എങ്കിൽ പട്ടിണി മാത്രമേ ആകുന്നുള്ളൂ, അത് പ്രതിഫലമർഹിക്കുന്ന നോമ്പാവുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അസ്സിയാമു ജുന്ന, നോമ്പെന്ന് പറയുന്നത് പരിചയാണ്. ഈ കളരിപ്പയറ്റുകാരും അതുപോലുള്ള ആളുകളും അവിടെ നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ലാത്തി പ്രയോഗം നടത്തുമ്പോൾ ഒരു ചൂരലിന്റെ കൊട്ട, ഒരു സാധനം അങ്ങനെ മുന്നിൽ പിടിച്ചിട്ടുണ്ടാവും. എതിരാളിയുടെ വെട്ടും തട്ടും കുത്തും ഒന്നും ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന പരിച, ഇതുപോലെ ഒരു പരിചയാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോമ്പിനെ ഒരു മറയാക്കി നിർത്താൻ സാധിക്കണം. എങ്ങനെ മറ? തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുക, അനാവശ്യ സംസാരങ്ങൾ നടത്തുക, ആളുകളെ ചീത്ത പറയാതിരിക്കുക, ആളുകളുമായി ശണ്ഠ കൂടാതിരിക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മറ അത് നോമ്പായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫൈദാ കാന യൗമു സിയാമി അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ നോമ്പിന്റെ ദിവസമായാൽ, വലായർഫസ് വലായഫ്സുഖ്, അവൻ അനാവശ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ തോന്നിവാസം പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യാൻ പാടില്ല. ഫൈൻ സാബഹു അഹദുൻ, ആരെങ്കിലും അവനോട് ചീത്ത പറഞ്ഞാൽ, ഔ ഖാതലഹു, അല്ലെങ്കിൽ അവനോട് സംഘടനത്തിൽ ഏർപ്പെട്ടാൽ ഫൽ യഖുൽ, അപ്പോൾ അവൻ പറയട്ടെ ഇന്നീ സ്വായിം ഇന്നീ സ്വായിം, ഞാൻ നോമ്പനുഷ്ഠിച്ചവനാണ് ഞാൻ നോമ്പനുഷ്ഠിച്ചവനാണ് എന്നവൻ പറയണം. അപ്പൊ ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നോമ്പ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു പരിചയമാണ് എന്ന് പറഞ്ഞാൽ തെറ്റായ വാക്കുകളും പ്രവർത്തനങ്ങളും അതുപോലുള്ള എന്തെല്ലാം സംഗതികളുണ്ടോ അതിൽ അതിനെ സൂക്ഷിക്കാനുള്ള ഒരു മറയായി നോമ്പിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ലാലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നോമ്പ് നിർബന്ധമാക്കിയതിനെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിച്ചിട്ടുള്ള സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ കാണുന്ന ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതേപോലെ റമദാനിന്റെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ഹദീസുകൾ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമാണ്. ഈ ഒരു അർത്ഥത്തിൽ ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു രീതിയിൽ ഒരു പരിചയമായി ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതിനപ്പുറം തഖ്വ നേടുക എന്ന ഒരു ലക്ഷ്യത്തിനു വേണ്ടി അത് പ്രാപിക്കുന്ന നിലക്ക് വ്രതമനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് രാത്രി നമസ്കാരമാണ്. രാത്രി നമസ്കാരം റമദാനിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും അതിന്റെ പ്രത്യേകതകൾ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി, പിന്നീട് അതിന്റെ രണ്ടാം ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ നിർദ്ദേശിക്കുന്നത് യാ യുഹൽ മുസമ്മിൽ ഖുമില്ലൈല ഇല്ലാ ഖലീല, നീ മൂടിപ്പുതച്ചു കിടക്കുന്നവനെ എഴുന്നേൽക്കുക, രാത്രിയിൽ കുറച്ചു സമയമൊഴിച്ച് നീ നമസ്കാരം നിർവഹിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി നിർദ്ദേശിക്കുന്നത് കൽപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അത്തരം ആളുകളെ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ആരാകുന്നു അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ, റഹ്മാന്റെ അടിമകൾ ആരാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ വല്ലദീന യബീത്തൂൻ അലി റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിന് വേണ്ടി രാത്രി കഴിച്ചുകൂട്ടുന്നവരാണ്, ഉറങ്ങിക്കൊണ്ട് എന്നല്ല, സുജ്ജദൻ വഖിയാമ, സുജൂദ് ചെയ്യുന്നവരായും നിന്ന് നമസ്കരിക്കുന്നവരായും രാത്രി കഴിച്ചുകൂട്ടുന്നവരാകുന്നു റഹ്മാന്റെ ദാസന്മാർ എന്ന് സൂറത്തുൽ ഫുർഖാനിലെ 64-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. ഇതേപോലെ സൂറത്തു സജ്ദ, തതജാഫ ജുനൂബുഹും അനിൽ മലാജിഅ യദൂന റബ്ബഹും ഖൗഫം വത്തമഅ വമിമാ റസഖ്നാഹും യുൻഫിഖൂൻ, രാത്രി അവരുടെ കിടപ്പറകൾ വിട്ട് അകലുന്നവരാണ്, അവരുടെ പാർശ്വങ്ങൾ കിടപ്പറയിൽ നിന്ന് അകലുന്നു, എന്നാ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്നു, യദൂന റബ്ബഹും അവരുടെ രക്ഷിതാവിനോട് ദുആ ചെയ്തുകൊണ്ട്, ഖൗഫം വത്തമഅൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ലഭിച്ചേക്കാവുന്ന ശിക്ഷയെ പേടിച്ചുകൊണ്ടും, വത്തമഅൻ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടും അള്ളാഹുവിൽ നിന്ന് ലഭിക്കാവുന്ന പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും, വമിമാ റസഖ്നാഹും യുൻഫിഖൂൻ അവർക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടും നൽകിക്കൊണ്ടും, ഈ അവസ്ഥയിൽ രാത്രി കിടപ്പറ വിട്ട് നമസ്കരിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ദാസന്മാർ. ഇത് റമദാൻ അല്ലാത്ത കാലഘട്ടങ്ങളിലും ചെയ്യേണ്ടുന്ന ശ്രേഷ്ഠമായ ഒരു കാര്യമായി ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതേപോലെ ഹദീസിൽ അഫ്ളലു സ്വലാത്തി ബാദൽ ഫരീദത്തി ഖിയാ സ്വലാത്തുൽ ലൈൽ, ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന എന്ന് പറയുന്നത് സ്വലാത്തുൽ ലൈലി, രാത്രി നമസ്കാരമാകുന്നു. അപ്പൊ ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്താ? അത് രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നതാണ്. നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങളെക്കാൾ, അല്ലെങ്കിൽ മറ്റേതൊരു സുന്നത്ത് നമസ്കാരത്തെക്കാളും സുന്നത്തായ കാര്യങ്ങളെക്കാളും ശ്രേഷ്ഠമായ വിഷയം രാത്രി നമസ്കാരമാണ്. അതിന്റെ മേലെ മെയ്ത പിന്നുള്ളത് ഫർള് നമസ്കാരമാണ്. ഇതാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് സമയങ്ങളിൽ ഉള്ളതിനേക്കാൾ, അതുപോലെ തന്നെ സഹാബത്തും, റമദാനിൽ പ്രത്യേകമായി രാത്രി നമസ്കാരം കൂടുതൽ നമസ്കരിക്കുവാനും അതുപോലെ തന്നെ അതിനുവേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ മൻ സ്വാമ റമദാന, റമദാനിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ എന്ന് പറഞ്ഞതുപോലെ അതേ പ്രകാരത്തിൽ സ്വാമ എന്ന വാക്കിന് പകരം കാമ, മൻ കാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ ആരെങ്കിലും നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ, നിന്ന് നമസ്കരിക്കാനോ നിൽക്കാൻ കഴിയാത്ത ആൾക്ക് ഇരുന്ന് നമസ്കരിക്കാം. ഇവിടെ കാമ നിന്നാൽ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തിൽ നിൽക്കാൻ കഴിയുന്നവർ നിൽക്കണം. എന്നാൽ സുന്നത്ത് നമസ്കാരത്തിൽ നിൽക്കുന്ന ആളുകൾക്കും ഇരിക്കാൻ പറ്റും, അത് വേറെ വിഷയം. പക്ഷെ ഇവിടെ പ്രയോഗം എന്താണ്? മൻ ഖാമ റമദാന, റമദാനിൽ ആരെങ്കിലും നിന്നാൽ എന്ന് പറഞ്ഞാൽ രാത്രി നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈമാനം വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടും വിശ്വാസത്തോടും കൂടി, എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ റമദാനിൽ പാപം പൊറുക്കപ്പെടും. അതിനുള്ള ഒരു വഴി കൃത്യമായി നോമ്പരസിക്കുക എന്നതാണ്. രണ്ടാമത്തേത്, റമദാനിലെ ഫർള് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി നമസ്കാരം എന്ന് പറയുന്നത് വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നിർവഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുവേണ്ടി പ്രത്യേകം താല്പര്യം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ സഹാബത്ത് അതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് സന്ദർഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാത്രി നമസ്കാരം റമദാനിൽ ജമാഅത്തായി നമസ്കരിക്കുക എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്. ഇനി റമദാൻ അല്ലാത്തപ്പോഴും രാത്രി നമസ്കാരം പതിവാക്കാത്ത നിലക്ക് ജമാഅത്തായി നമസ്കരിക്കാവുന്നതാണ്. റമദാൻ തറാവീഹ് അല്ലാത്ത സമയത്ത് രാത്രി നമസ്കാരം എന്ത് ചെയ്യാം? ജമാഅത്തായി നമസ്കരിക്കാം. ഇടക്കൊക്കെ പറ്റും, സ്ഥിരമാക്കാൻ പാടില്ല. എന്നിട്ടോ ഇപ്പൊ വീട്ടിൽ ഭാര്യ ഭർത്താവ് ബാപ്പ ഉമ്മ മക്കളൊക്കെ കൂട്ടിയിട്ട് രാത്രി നമസ്കാരം തഹജ്ജുദ് അല്ലെങ്കിൽ ഖിയാമുല്ലൈൽ അത് വിത്ര് ജമാഅത്തായി നമസ്കരിക്കാം. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബികളിൽപ്പെട്ട ആളുകൾ പ്രവാചകന്റെ കൂടെ നബിന്റെ വീട്ടിൽ വെച്ചും അല്ലാതെയുമൊക്കെ നമസ്കരിച്ച ഹദീസുകൾ. പക്ഷെ അത് പതിവായി ചെയ്യാൻ പാടില്ല. ആ ഹദീസ് ആ നിലക്ക് തന്നെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് നമുക്ക് കാണാം. എന്നാൽ റമദാനിൽ ജമാഅത്തായി നമസ്കരിക്കുക എന്നതാണ് ശ്രേഷ്ഠമായ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പിന്നെ ചില ആളുകൾ ഒരു 8 റക്അത്ത് അല്ലെങ്കിൽ 6 റക്അത്ത് ഇമാമിന്റെ കൂടെ നമസ്കരിക്കും. എന്നിട്ട് പിന്നെ അവർ എഴുന്നേറ്റ് പോകുന്നതാണ്. ചിലപ്പോൾ എഴുന്നേറ്റ് പോകും, അല്ലെങ്കിൽ അവിടെ പള്ളിയിൽ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ചില ആളുകൾ എഴുന്നേറ്റ് പോകും, എന്നിട്ട് ബാക്കി പിന്നെ വീട്ടിൽ വെച്ച് നമസ്കരിക്കും. പലച്ച സമയത്ത് എഴുന്നേറ്റത്, കാരണം സാധാരണ പള്ളിയിൽ തറാവി നമസ്കാരം നടക്കുക ഏശാനമസ്കാരത്തിന് തൊട്ട് ശേഷമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ആളുകൾ അങ്ങനെ ചെയ്യാൻ കാരണം എന്താ? കൂടുതൽ കൂലി കിട്ടട്ടെ, അതായത് പുലർച്ചെ സമയത്തുള്ള നമസ്കാരത്തിന്റെ പ്രതിഫലം അത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന നിലക്കാണ്. അത് ശരിയാണ്, പുലർച്ചെ സമയത്താണ് പുലർച്ചെ സമയത്തുള്ള നമസ്കാരവും പ്രാർത്ഥനയുമാണ് അതിന്റെ മുമ്പുള്ളതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നത് ശരിയാണ്. പക്ഷേ പള്ളിയിലെ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നത് എപ്പോഴാണോ അതിൽ പങ്കെടുക്കലാണ് പുലർച്ചെ സമയത്ത് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള വിഷയം. കാരണം എന്താ? ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരാൾക്ക് വമ്പിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന റജുല ഇദാ സല്ല മഅൽ ഇമാം, ഒരാൾ ഇമാമിനോടൊപ്പം നമസ്കരിക്കുകയാണെങ്കിൽ, ഹത്ത യൻസരിഫ, ഇമാമ് നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ ഇമാമിന്റെ കൂടെ നമസ്കരിച്ചു. ഇപ്പൊ ഇത് 23 അല്ലെങ്കിൽ 30-ൽ അങ്ങനെ എണ്ണ കുറെ റക്അത്തുകൾ കൂടുതൽ നമസ്കരിക്കുന്ന ആളുകളോടൊപ്പം അവരുടെ നമസ്കാരം തീരുന്നത് വരെ അത്രയും റക്അത്ത് നമസ്കരിക്കാനൊക്കെ ചില ആൾക്കാർ ന്യായീകരിക്കാറുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സഹാബത്ത് നിർവഹിച്ച 11 റക്അത്ത് എന്ന് പറയുന്ന നമസ്കാരം, അങ്ങനെ നമസ്കരിക്കുന്ന ഒരു ഇമാമിന്റെ കൂടെ ഒരാൾ അയാൾ നമസ്കരിച്ച് തീരുന്നത് വരെ, അത് 7 ആണെങ്കിൽ 7, 9 ആണെങ്കിൽ 9, 11 ആണെങ്കിൽ 11, എത്രയാണോ ഇമാമ നമസ്കരിക്കുന്നത് ആ നമസ്കാരം തീരുന്നത് വരെ അയാളുടെ കൂടെ നമസ്കരിച്ചാൽ, കുത്തിബ ലഹു ബഖിയത്തു ലൈലത്തിഹി, അയാളുടെ രാത്രിയുടെ ബാക്കി ഭാഗം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും. ഇനി വേറെ ചില റിപ്പോർട്ടുകളിൽ അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ കുറഞ്ഞ സമയമേ നമസ്കരിക്കുന്നുള്ളൂ എങ്കിലും രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം കിട്ടും ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് പോകുന്ന ആളുകൾക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ഉദ്ദേശം കൂടുതൽ കൂലി കിട്ടുക എന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം നഷ്ടപ്പെടുക എന്നതാണ് ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുക എന്നതാണ്, ഈ രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നതാണ് കൂടുതൽ പ്രതിഫലം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതല്ല, ഒരു മഹല്ലിലുള്ള ഒരു പള്ളിയിൽ തറാവീഹ് നമസ്കാരം ഈ പറയുന്ന രാത്രിയുടെ മൂന്നിലൊന്ന് സമയം ബാക്കിയാകുമ്പോൾ, അതായത് പുലർച്ചെ സമയത്തേക്ക് മാറ്റിവെച്ചു എന്ന് വിചാരിക്കുക. അവിടെ അങ്ങനെ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാം, അതാണ് ശ്രേഷ്ഠമായ കാര്യം. അതല്ലാതെ രാത്രി നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ നടക്കുകയും എന്നിട്ട് അവിടെ വേറെ പിന്നൊരു ജമാഅത്ത് ഉണ്ടാക്കുക, അങ്ങനെ രീതിയും ചില സ്ഥലത്ത് കാണാറുണ്ട്. രാത്രി പള്ളിയിൽ ഔദ്യോഗികമായ ജമാഅത്ത് ഉണ്ടാവും, എന്നാൽ അതിൽ പങ്കെടുക്കാതെ വേറെ കുറെ ആളുകൾ പിന്നെ ഒരു രണ്ട് മണിക്കോ അല്ലെങ്കിൽ പാതിരയ്ക്ക് ശേഷമോ വന്നിട്ട് വേറെ ജമാഅത്ത് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കും. ഇതും സലഫുകളുടെ മാതൃകയില്ലാത്ത കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. കാരണം ഔദ്യോഗിക ജമാഅത്ത് എന്ന് പറയുന്നത് അത് ഒന്നാണ്, അപ്പൊ അതല്ലാത്തൊരു ജമാഅത്ത് വേറെ സംഘടിപ്പിക്കലാണ്. മാത്രവുമല്ല, സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില വാക്കുകളിൽ പിന്നെ മുസ്ലിങ്ങളുടെ പ്രവർത്തനം അതായിരുന്നു, അല്ലെങ്കിൽ സലഫുകളുടെ പ്രവർത്തനം അങ്ങനെയായിരുന്നു എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ ഇഷാക്ക് ശേഷം തറാവീഹ് നമസ്കരിക്കലാണ് സലഫുകൾ ചെയ്തത്, അത് പുലർച്ച സമയത്തേക്ക് ബിന്ദിപ്പിക്കലല്ല എന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് ജമാഅത്ത് ഒറ്റ ജമാഅത്താക്കി പലതായി നമസ്കരിച്ചിരുന്ന ആളുകളെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് അവിടെ ഒറ്റ ജമാഅത്താക്കി മാറ്റുകയും ചെയ്തു എന്ന് പറയുന്ന ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇഷാ നമസ്കാരത്തിന് ശേഷം തറാവീഹ് നമസ്കാരം നിർവഹിക്കുക എന്നതാണ് മുമ്പ് മുതൽക്കേ ചെയ്തു വന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മുടെ വ്യാഖ്യാനങ്ങളല്ല, മറിച്ച് പ്രവാചകരും സഹാബത്തും ചെയ്തതെന്താണോ അത് പരിശോധിച്ചുകൊണ്ട് കൂടുതൽ ഇബാദത്തുകൾ നിർവഹിക്കുവാനും കൂടുതൽ പ്രതിഫലം നേടുവാനും റമദാനിൽ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, ഖുർആൻ പഠനവും പാരായണവും അതോടൊപ്പം ഹിഫ്ളാക്കലും ഹിഫ്ളാക്കിയത് പരിശോധിക്കലും ഇതൊക്കെ റമദാനിൽ പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനായാൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് നമുക്ക് കാണാം. ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായി പ്രവാചകൻ മാറാറുള്ളത് എപ്പോഴാണ്? ഹീന യൽഖാഹു ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടുമുട്ടുമ്പോഴാണ്. ഫയുദാരിസുഹു അൽ ഖുർആന. എന്തിനാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നത്? യുദാരിസുഹു മുദാറസ, എനിക്ക് പഠനം എന്നല്ല, പഠനം പരിശോധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന് ഓതി കേൾപ്പിക്കുന്നു. അപ്പോൾ പ്രവാചകന്റെ ഹിഫ്ള് ദർസ് പരിശോധിക്കുന്നത് അധ്യാപകനായി അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായി മാറാറുണ്ടായിരുന്നത്. വക്കാന ജിബ്രീൽ യൽഖാഹു ലൈലത്തൻ മിൻ റമളാൻ, യൽഖാഹു കുല്ല ലൈലത്തിൻ മിൻ റമളാൻ ഫയുദാരിസുഹു അൽ ഖുർആൻ. റമളാനിന്റെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരാറുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാഠം പരിശോധിക്കാറുണ്ടായിരുന്നു. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധർമ്മിഷ്ഠനായി മാറുമായിരുന്നു ജിബ്രീൽ നബിയെ കണ്ടുമുട്ടുമ്പോൾ എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു റജബ് വിശദീകരിച്ചതായി നമുക്ക് കാണാം. വദല്ലൽ ഹദീസു ഐദൻ അല ഇസ്തിഹബാബി ദിറാസത്തിൽ ഖുർആൻ ഫി റമളാൻ വൽ ഇജ്തിമാഇ അല ദാലിക് വഅർനിൽ ഖുർആനി അലാമൻ ഹുവ അഹ്ഫളു ലഹു. ഈ ഹദീസിൽ നിന്ന് മുസ്തഹബ്ബാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത്? ദിറാസത്തുൽ ഖുർആനി ഫീ റമളാൻ. ഖുർആൻ ഏത് കാലത്തും പഠിക്കേണ്ടതാണ്, അത് പഠിക്കൽ അനിവാര്യമായ വിഷയമാണ്. എന്നാൽ റമളാനിൽ ഖുർആൻ പഠനം നടത്തുക എന്ന് പറയുന്നത് പ്രത്യേകം മുസ്തഹബ്ബായ കാര്യമാണ്. വൽ ഇജ്തിമാഇ അലാ ദാലിക, ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുക. ഒരാൾ സ്വന്തം പഠിക്കല്ല, രണ്ടാളുകൾ കൂടി ചേർന്ന് പഠിക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠം പരിശോധിക്കുന്നത് ആരാ? ജിബ്രീലൻ. വഅർനിൽ ഖുർആനി അലാമൻ ഹുവ അഹ്ഫളു ലഹു, തന്നേക്കാൾ ഹിഫ്ളുള്ള ഒരാൾക്ക് താൻ ഹിഫ്ളാക്കിയ ഭാഗം ഊതിക്കേൾപ്പിക്കുക, അതും പുണ്യകരമാണ്. അപ്പൊ ഖുർആൻ പഠിക്കലും പാഠം പരിശോധിക്കലും നമ്മൾ പഠിച്ചത് വേറൊരാൾക്ക് ഊതിക്കേൾപ്പിച്ചതിൽ തെറ്റുണ്ടോ എന്ന് പരിശോധന നടത്തലുമെല്ലാം പുണ്യകരമാണ് എന്ന്, റമദാനിൽ പ്രത്യേകിച്ച് പുണ്യകരമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഹാഫിദ് ഇബ്നു റജബ് വിശദീകരിക്കുന്നു. അപ്പൊ ഇതും നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഹിഫ്ളാക്കിയ കൂടുതൽ ഹിഫ്ളാക്കുക, ഹിഫ്ളാക്കിയത് വേറൊരാൾക്ക് ഊതിക്കെടുക്കുക, അതുപോലെ തന്നെ അർത്ഥം പഠിച്ച ആളുകൾ മറ്റാളുകൾക്ക് അതിന്റെ അർത്ഥം നമ്മൾ വായിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അതിൽ തെറ്റുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുക, അർത്ഥം പഠിക്കുക, ഇതൊക്കെ റമദാനിൽ ചെയ്യാവുന്ന ശ്രേഷ്ഠമായ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ രാത്രിയിലും വന്നിരുന്നു. ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പകലിനേക്കാൾ രാത്രി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ശ്രേഷ്ഠമായ കാര്യമാണ്. കാരണം നബിന്റെ അടുക്കൽ ഖുർആൻ പരിശോധിക്കാൻ ജിബ്രീൽ വന്നത് രാത്രിയിലാണ്. ഫിൽ ഹദീസി അന്നൽ മുദാറസത്തെ ബൈന നബിയ ബൈന ജിബ്രീൽ കാനത്ത് ലൈലൻ, നബിയുടെ അടുക്കൽ ജിബ്രീൽ വന്നത് രാത്രിയിലായിരുന്നു. വഹാദ യദുല്ലു അലാ ഇസ്തിഹബാബിൽ ഇഖ്സാരി മിന തിലാവത്തി ഫീ റമളാന ലൈലൻ, രാത്രിയിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കൽ മുസ്തഹബ്ബാണ് എന്ന് ഈ കാര്യം അറിയിക്കുന്നു. അപ്പോ പകലിനേക്കാൾ രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യലും അത് പരിശോധിക്കലും അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരുമിച്ച് കൂടലും പുണ്യകരമാണ്. ഇന്ന നാസിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വ മുഖീല, സൂറത്തുൽ മുസ്സമ്മിലെ ആറാമത്തെ വചനത്തിൽ നിന്നും ഇതേ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ റമദാനിൽ കൂടുതൽ ഖുർആൻ ഓതാനും ഹിഫ്ളാക്കാനും പഠിക്കാനും പഠനം പരിശോധിക്കാനും, അത് ഒറ്റക്കോ കൂട്ടായോ, വീട്ടിലിരുന്ന് ആളുകളോടൊപ്പം, കുടുംബക്കാരോടൊപ്പമോ അതല്ലാത്ത ആളുകളോടൊപ്പം പള്ളിയിൽ വെച്ചാക്കുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലവും പുണ്യവുമുണ്ട്. ഇങ്ങനെ റമദാനിനെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നാലാമത്തെ കാര്യം, റമദാനിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ റമദാനിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് പറയുന്നതിനിടയിൽ, അതിനിടയിലാണ് അള്ളാഹുവിനോട്, അള്ളാഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നിന്നോട് എന്നെ സംബന്ധിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഫഇന്നി ഖരീബുൻ, തീർച്ചയായും ഞാൻ അടുത്തവനാണ്, സമീപസ്ഥനാണ് എന്ന് പറയുന്ന പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള ആയത്ത്, ഉജീബു ദഅവത ദാഇദാ ദഅൻ, എന്നോട് ആരെങ്കിലും ദുആ ചെയ്താൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും, അതുകൊണ്ട് എന്നിൽ അവൻ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഹിദായത്തനുസരിച്ച് റുസ്തനുസരിച്ച് ജീവിക്കുകയും ചെയ്യട്ടെ എന്ന് ഖുർആൻ നിർദ്ദേശിച്ചത്. അതിന്റെ മുമ്പും ശേഷവും പറയുന്നത് റമദാനുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അപ്പൊ എന്തിനാണ് ഈ റമദാനിന്റെ നിയമങ്ങൾ പറയുന്നതിനിടയിൽ പ്രാർത്ഥനയുടെ ആയത്ത് അള്ളാഹു സമീപസ്ഥനാണെന്നും ചോദിച്ചാൽ അവൻ ഉത്തരം ചെയ്യുമെന്നും പ്രാർത്ഥന സ്വീകരിക്കുമെന്നും അള്ളാഹു സന്തോഷവാർത്തയായി അറിയിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റമദാനിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ട്. അത് എപ്പോഴുമാകാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസം കാണുമ്പോൾ, ആ മാസം കാണുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥന നടത്തിയതായി, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നടത്തിയതായി ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പൊ റമദാനിന്റെ മാസം കാണുമ്പോൾ തന്നെ അവിടെ പ്രവാചകൻ പ്രാർത്ഥന ആരംഭിക്കുന്നു. പിന്നെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ, തുറന്നതിന് ശേഷം ആ ഇഫ്താർ നോമ്പ് തുറക്കുന്ന സമയത്ത് സാധാരണ ഭക്ഷണം കഴിച്ചാൽ ചെല്ലുന്ന അൽഹംദുലില്ല എന്ന വാക്കിനപ്പുറം ചില പ്രാർത്ഥനകൾ ഹദീസുകളിൽ നമുക്ക് കാണാം. അതിൽ ചിലതൊക്കെ ദുർബലമാണ്. പിന്നെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പനുഷ്ഠിച്ചിരിക്കുന്നു, നിന്റെ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. എന്നാൽ അബൂദാവൂദ് നസായി മറ്റും ഉദ്ധരിച്ച ഒരു ഹദീസിൽ ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാ, ദാഹം പോയി എന്ന് പറഞ്ഞാൽ ദാഹം ശമിച്ചു, ഞരമ്പുകളൊക്കെ നാടികളൊക്കെ ഈർപ്പമുള്ളതായി മാറി, വസബത്തൽ അജർ പ്രതിഫലം സ്ഥിരപ്പെട്ടു ഇൻഷാ അല്ലാ അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. ഇത് സഹീഹാണ് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അതിലും ദുർബലതയുണ്ട് എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് സലഫി പണ്ഡിതന്മാരിൽ തന്നെ ഇത് സഹീഹാണെന്നും അല്ല ദുർബലമാണ് എന്നും അഭിപ്രായപ്പെട്ടവരെ നമുക്ക് കാണാം. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, അദ്ദേഹം ഈ പ്രാർത്ഥന ചെല്ലാവുന്നതാണ്, ഫലാ ബഅസ്, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ അത് മുസ്തഹബ്ബായ അല്ലെങ്കിൽ തെറ്റല്ലാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിൽ. ഇതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ, അദ്ദേഹം ഈ പ്രാർത്ഥന ദഹബല്ലമൌ എന്നത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. എന്നാൽ ഇത് മുർസലായ റിപ്പോർട്ടാണ്, സഹാബി നേരിട്ട് ഉദ്ധരിച്ചതല്ല, താബിഈൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നബിയിലേക്ക് അത് സനദ് ചേർന്നതല്ല, ഇടക്കൊരാൾ സഹാബി വിട്ടുപോയിട്ടുണ്ട്, താബിഈ മാത്രം ഉദ്ധരിച്ച മുർസലായ റിപ്പോർട്ടാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരാൾ ഇദാ ദഅ ബിഹാദ ദുആ ഔ ബിഗൈരിഹി മിനൽ അദ്ഇയ, ഈ പ്രാർത്ഥനയോ ഇതല്ലാത്ത വല്ല പ്രാർത്ഥനയോ ഒരാൾ ചൊല്ലിയാൽ, അല്ലത്തി ലാ യഅതഖിദു അന്നഹാ സുന്ന വലാ യഅതബറു അന്നഹാ സാബിത വലാ യഅതഖിദു അന്നഹു ഹീന യഖൂലുഹാ ബി അൻ യഅതി ബി സുന്നത്തിൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രാർത്ഥന ഒരാൾ ചൊല്ലുമ്പോൾ ഇത് സുന്നത്താണെന്നോ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ടൊരു പ്രാർത്ഥനയാണെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ഞാൻ കൊണ്ടുവരുന്നതെന്നോ വിശ്വസിക്കാതെ ഒരാൾ ചൊല്ലിയാൽ കുഴപ്പമില്ല. വൈനമായ അഅ്തഖിദു അന്നഹു യദഉ ബിദുആഇൻ യർജു മിനല്ലാഹ് ഫയഖൂലുഹു, മറിച്ച് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാവുന്നൊരു പ്രാർത്ഥനയാണ് എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ ചൊല്ലിയാൽ കുഴപ്പമില്ല. അപ്പൊ എന്താണ് ഇത്? ഇതിന്റെ സനദിൽ ചില തകരാറുകളുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഫഅന്ത ഉദുഇല്ലാഹ ബിദ്ദുആഇൽ മുനാസിബില്ലദി തറാ അന്നക മുഹ്താജുൻ ഇലൈഹി, നിനക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഏത് പ്രാർത്ഥനയും നീ പ്രാർത്ഥിച്ചോ. എന്നിട്ട് ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖ് എന്ന് പറയുന്ന പ്രാർത്ഥന, വഹാദൽ ഹദീസ് വാളിഹുൻ അന്നഹു ഫി യൗമിൻ കാന ശദീദൽ ഹർരി, ആ വാക്കിലുള്ള എന്താ ദഹബല്ലമഉ, ദാഹം പോയി എന്നാണ്. അപ്പൊ അവിടെ ദാഹം പോയി എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവുക എപ്പോഴാണ്? നല്ല ചൂടുള്ള നോമ്പുകാലത്താണ്. ലി അന്നൽ ഉറൂഖ യാബിസ, കാരണം ഞരമ്പുകളൊക്കെ ഉണങ്ങിക്കിടക്കുന്നതാണ്. വല്ലമൌ ഹസല ഫൈദാ ശരി ബഖാല, അവിടെ അവന് ദാഹമുണ്ടായിട്ടുണ്ട്, അങ്ങനെ അവൻ കുടിക്കുമ്പോൾ അവൻ പറയുന്നു വബ്തല്ലത്തിൽ ഉറൂഖു എന്ന്. എന്നിട്ട് അദ്ദേഹം പറയാൻ അമ്മ ഫസലു ശിത, എന്നാൽ തണുപ്പ് കാലത്ത് ലായുക്കാലു, ഇത് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? തണുപ്പ് കാലത്ത് ദാഹം ഉണ്ടാവില്ല, കാരണം ഗൾഫിലുള്ള തണുപ്പ് നമുക്കറിയാം, നമ്മളെ തണുപ്പ് പോലെയല്ല, നല്ല തണുപ്പായിരിക്കും, കഠിനമായ തണുപ്പായിരിക്കും. ലിയന്നഹു ലൗ ഖാല ദഹബല്ലമൌ ഖീല ലഹു കദബ്ത ലായുജദുല്ലമ, ഒരാൾ നല്ല തണുപ്പ് കാലത്ത് നോമ്പ് തുറന്നിട്ട് ദഹബല്ലമൌ ദാഹം തീർന്നു അവത്തല്ലത്തിൽ ഉറൂക്കു ഞരമ്പുകളൊക്കെ നനവുള്ളതായി മാറി എന്നൊരാൾ പറയുകയാണെങ്കിൽ കേൾക്കുന്ന ഒരാൾ പറയും കഥത്ത ലായുജതുള്ളമ നീ പറഞ്ഞത് കളവാണ് ഇവിടെ ഒരു ദാഹമില്ല എന്നവൻ പറയും. ഒലോ കാല ഇത്തല്ലത്തിൽ ഉറൂക്കു കുൽനാലഹു നരമ്പുകളൊക്കെ നനവുള്ളതായി മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ അവനോട് പറയും കഥബ്ത നീ കളവാണ് പറഞ്ഞത് അൽ ഉറൂക്കു മായ ബിസത് ഹത്താ തബ്തല്ല നനവുള്ളതാകണമെങ്കിൽ ഇവിടെ ഉണങ്ങണ്ടേ ഉണങ്ങിപ്പോയിട്ടില്ല എന്ന് അവനോട് പറയും. വർ റസൂലു മാ കാല ഇല്ല ഹക്കൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ഹക്കല്ലാത്ത ഒന്നും പറയുകയില്ല. അവിടെ ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഹദീസിന്റെ പരമ്പരയെ സംബന്ധിച്ചും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഷെയ്ഖ് അബ്ബാദ് അൽബദറിന്റെ വാക്കുകളിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ചില പണ്ഡിതന്മാരും എന്റെ ഓർമ്മയനുസരിച്ച് ഷെയ്ഖ് മുഖബിലിനെ പോലെയുള്ള പല പണ്ഡിതന്മാരും ഈ ഹദീസിൽ ദുർബലതയുണ്ട് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ ഒന്ന് ദഹബല്ലമൌ അല്ല അല്ലാഹു മലക്കസുംതു എന്നത് ചൊല്ലിപ്പോന്നു കുറെ കാലം, പിന്നെ അത് ഒഴിവാക്കിയിട്ട് ദഹബല്ലമൌ അബ്തല്ലത്തിൽ ഉറൂഖു എന്നത് പഠിപ്പിച്ചു. അപ്പൊ ഇപ്പൊ അതിലും ദുർബലത ഉണ്ട് എന്നാണോ പറയുന്നത് എന്ന് തോന്നാം. പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നപ്പോ രണ്ട് അഭിപ്രായങ്ങളും ഈ ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ശരിയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ രണ്ട് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന് അതൊരു സ്ഥിരപ്പെട്ട സുന്നത്താണ് എന്ന നിലക്കല്ലാതെ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം. ഇനി അതല്ല, അതല്ലാത്ത ഏത് പ്രാർത്ഥനയും ആ സമയത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ആ വാക്ക് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതല്ല, പക്ഷേ ഈ ഒരു പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്, ഇപ്പോൾ തന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ ഇത് പ്രാർത്ഥനയുമാകാം എന്നതാണ്. അപ്പൊ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ റഹബല്ലമവും ഇപ്പോ ചൂടുകാലത്താണ് നോമ്പ് വരുന്നത്, പക്ഷെ നമ്മൾ തണുപ്പിലേക്കാണ് പോകുന്നത്. നേരത്തെ സാലി ഷെയ്ഖ് ഉസൈമി പറഞ്ഞതുപോലെ നല്ല തോരാത്ത മഴ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴ പെയ്യുക, ഒരു ദാഹവും ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ദഹബല്ലമവും ദാഹം പോയി എന്ന് പറയുന്നതിൽ അർത്ഥമല്ല എന്നതാണ്. അപ്പൊ നബി പഠിപ്പിച്ചതാണോ അല്ലേ എന്നത് സംശയരഹിതമായി തെളിയിക്കപ്പെട്ട ഒരു വിഷയമല്ല. പിന്നെ റമദാനിൽ നേരത്തെ പറഞ്ഞ ഇതുപോലെ എപ്പോഴും പാപം പൊറുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. എന്നാൽ റമദാനിന്റെ അവസാനത്തെ പത്തിൽ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പാക്കുന്നവനാണ്, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് നീ മാപ്പ് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അപ്പൊ എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് റമദാനിന്റെ അവസാനത്തെ പത്തിൽ മുഴുവനും ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്, പ്രത്യേകിച്ച് രാത്രിയിൽ. ഇനി അല്ലാത്തപ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ കുഴപ്പമൊന്നുമില്ല, മാപ്പാക്കാൻ വേണ്ടി അഹ്വു ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. നോമ്പുകാരന്റെ പ്രാർത്ഥന, ഇപ്പൊ നോമ്പ് നോച്ച ഒരാൾ നോമ്പ് നോച്ചത് മുതൽ നോമ്പ് അവസാനിക്കുന്നത് വരെയുള്ള സമയം ആ സമയത്തുള്ള പ്രാർത്ഥനയും ഉത്തരം ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, മൂന്നാളുകൾ അവരുടെ പ്രാർത്ഥന മടക്കപ്പെടുകയില്ല. അതിലൊന്ന് അസ്വായിമു ഹത്താ യുഫ്തിറ, നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്നത് വരെ. അപ്പൊ നോമ്പ് തുറക്കുന്നത് വരെ പകൽ സമയത്തൊക്കെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, കാരണം നോമ്പുകാരന്റെ പ്രാർത്ഥനക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്നു. അപ്പൊ ഇവിടെ മൂന്ന് നാല് കാര്യങ്ങൾ പ്രത്യേകമായി റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇതല്ലാത്ത ഏത് സന്ദർഭത്തിലും സൂറത്തുൽ ബഖറയിലെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ സന്ദർഭം നമ്മൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഏത് സമയവും പ്രാർത്ഥനയാകാം, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമാകണം, അതുപോലെ തന്നെ ദിക്റുകൾ കൊണ്ട് ധന്യമാകണം, ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ ജീവിപ്പിച്ചിരുന്നത് എന്നതാണ്. അഞ്ചാമത്തെ കാര്യം, കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നതാണ്. ഖുർആൻ പാഠം നോക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസിൽ നേരത്തെ മൂന്നാമത്തെ കാര്യമായി ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അത് വിശദീകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ധർമ്മം ചെയ്യുന്നവനായിരുന്നു. അത് അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ പ്രവാചകൻ ധർമ്മിഷ്ഠനായി മാറിയത് ജിബ്രീലിനെ കണ്ടുമുട്ടുമ്പോഴാണ് എന്നത് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ പ്രവാചകന് എത്രത്തോളം കൊടുക്കാൻ മാത്രം സമ്പത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ വലിയ ധനികനല്ലാത്ത ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രവാചകൻ തന്റെ പക്കലുള്ളത് ചെലവഴിക്കാൻ റമദാൻ മാസം തെരഞ്ഞെടുത്തിരുന്നു. അപ്പൊ ഇത് പണക്കാരന് മാത്രമല്ല, കയ്യിൽ വല്ലതുമുള്ള ആളുകൾക്ക് അവന്റെ ശേഷി അനുസരിച്ച് ധർമ്മം ചെയ്യാൻ തെരഞ്ഞെടുക്കാവുന്ന ഒരു മാസമാണ് റമദാൻ എന്നതാണ് പ്രവാചകൻ ധർമ്മം ചെയ്തിരുന്നു അല്ലെങ്കിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സമ്പത്ത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ പലതും ചെലവഴിച്ചു. അതെന്താ? തന്റെ ശരീരം റമദാനിൽ അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചു. അതൊരു ധർമ്മമാണ്. ഇപ്പോ ബദർ യുദ്ധം ഉണ്ടായത് റമദാനിലാണ്. അതിന് ചരിത്രം കാര്യം വിശദീകരിക്കേണ്ടതില്ല. നമുക്കറിയാം റമദാനിലാണ് യുദ്ധത്തിന് പുറപ്പെടുന്നതും യുദ്ധം നടക്കുന്നതും. അതുപോലെ മക്കം ഫത്ഹ്, ഫത്ഹ് മക്ക, മക്ക മുസ്ലിംകൾക്ക് കീഴ്പ്പെട്ടത്, അതിനുവേണ്ടിയുള്ള മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്ര നബിയും സഹാബത്ത് നടത്തിയത്, അതുപോലെ ഏതാനും ദിവസങ്ങൾ അതിനുവേണ്ടി അവിടെ കഴിച്ചുകൂട്ടി ചെറിയ ചില ഏറ്റുമുട്ടലുകൾ ഉണ്ടായി, അങ്ങനെയുള്ള വലിയൊരു ത്യാഗം നബിയും സഹാബത്തും നിർവഹിച്ചത് അത് റമദാനിലായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പൊ റമദാനിൽ ഉറങ്ങാനുള്ളതല്ല, മറിച്ച് വിശ്രമിക്കാനുള്ളതുമല്ല, മറിച്ച് ഇങ്ങനെ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ജീവിപ്പിച്ചു എന്നും കുടുംബക്കാരെ വിളിച്ചുണർത്തി എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് റമദാന്റെ അവസാനത്തിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തെ തന്റെ സമയത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ചെലവഴിച്ചു. മറ്റൊന്ന് അറിവുള്ള ആളുകൾ, അറിവ് ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, അതും ഒരു ചെലവഴിക്കലാണ്. സമ്പത്തല്ല ചെലവഴിക്കുന്നത്, പിന്നെന്താണ്? ഇൽമ് ചെലവഴിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ കൂടുതൽ പഠിപ്പിക്കാനും, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പഠിക്കാനും പാഠം നോക്കാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിച്ചിരുന്നു. അതേപോലെ ആളുകളുടെ പട്ടിണി മാറ്റാൻ, വിശപ്പ് മാറ്റാൻ, അതിനൊക്കെ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുക, ഇതും ഗുണകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മം ഫത്തറ സായിമൻ ഫലഹു മിസ്ലു അജ്രിഹി. ഒരാൾ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവന്റെ പ്രതിഫലം പോലുള്ളത് നോമ്പ് തുറപ്പിച്ചവനുണ്ട്. അപ്പൊ എന്തായി? രണ്ട് കൂലിയായി. ഒന്ന് അയാൾ നോമ്പ് നോറ്റ കൂലി, മറ്റൊന്ന് വേറെ ഒരാൾക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊടുത്തു. അപ്പോ അയാൾക്ക് നോമ്പ് നോറ്റതിന്റെ കൂലി കിട്ടുന്നു, അതോ അതേപോലെ ഒരു കൂലി നോമ്പ് തുറപ്പിച്ച ആൾക്കും കിട്ടുന്നു. അപ്പൊ രണ്ട് കൂലി, രണ്ട് നോമ്പുകാരന്റെ കൂലി നോമ്പ് തുറപ്പിച്ചവന് കിട്ടും. ഇതും റമദാനിൽ നടപ്പിലാക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു ആരാധനാ കർമ്മമാണ്. ഒരു നോമ്പുതുറ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരു കുറെ തരം പൊരിച്ചതും കരിച്ചതും വറുത്തതും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, പലതരത്തിലുള്ള പാനീയങ്ങൾ, ഇതൊക്കെ കൊടുത്താലേ ഒരു നോമ്പുതുറ ആകുകയുള്ളൂ, അപ്പൊ എനിക്കൊരു നോമ്പ് ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. എന്നാൽ ഇവിടെ നോമ്പുകാരന്റെ നോമ്പ് തുറക്കാൻ മാത്രമുള്ള അവന്റെ വിശപ്പടക്കാനുള്ള ഒരു ഭക്ഷണം കൊടുക്കുക, അതാണ് നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുന്നത്. അതിന് നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണം മതി, വലിയ വിഭവങ്ങളുടെ ആവശ്യമില്ല, വലിയൊരു ചെലവ് വരുന്നില്ല. അങ്ങനെ അതിനെ ലളിതമാക്കാൻ ഉള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇനി നോമ്പ് തുറപ്പിക്കുന്നത് അത് സാധുവിനെ മാത്രമാകണോ അല്ലാത്തവർക്ക് പറ്റുമോ? എന്നാൽ നമ്മൾ നോമ്പ് തുറക്കാൻ വിളിക്കുന്ന ആള് അയാൾ സാധുവിനെ നോമ്പ് ഉറപ്പിച്ചാലേ കൂലി കിട്ടുള്ളൂ എന്നൊന്നുമില്ല. ഇവിടെ ഹദീസിൽ എന്താ? സാധുവായ ഒരാളെ നോമ്പ് ഉറപ്പിച്ചാൽ എന്ന് ഹദീസില്ല. മം ഫത്തറ സായിമൻ, നോമ്പ് നോറ്റ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ. അവിടെ മിസ്കീൻ എന്നോ ഫക്കീർ എന്നോ പറഞ്ഞിട്ടില്ല. അപ്പോ അയൽവാസിയായ പണക്കാരുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളായ സാമ്പത്തികശീലുള്ള ആളുകളുണ്ടാവും, അങ്ങനെ ആരെയും ആകാം. പണക്കാരനെന്നോ അല്ലാത്തവരെന്നോ പരിശോധിക്കാതെ നോമ്പ് നോറ്റവർക്ക് ഭക്ഷണം കൊടുക്കുക. ഇനി സാധുക്കളാണെങ്കിലോ അയൽവാസികളാണെങ്കിലോ അതിന് അതിന്റേതായ കൂടുതൽ പുണ്യം കിട്ടും. സാധുവിനെ ഭക്ഷിപ്പിച്ചതിന്റെ പുണ്യം കിട്ടും, അയൽവാസികളുടെ ബന്ധം ചേർത്തതിന്റെ പുണ്യം കിട്ടും, കുടുംബക്കാരാണെങ്കിൽ അവരെ കുടുംബബന്ധം ചേർത്തതിന്റെ പുണ്യം കിട്ടും, ഇതൊക്കെ കിട്ടും. അല്ലാത്ത ഒരാളാണെങ്കിൽ നോമ്പുകാരൻ നോമ്പ് തുറപ്പിച്ചതിന്റെ കൂലി കിട്ടും. ഇരട്ടക്കൂലി കിട്ടാൻ നോമ്പുകാരനായാൽ മതി, നോമ്പുകാരനെ നോമ്പ് ഉറപ്പിച്ചാൽ മതി. അപ്പോ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് എന്നതാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നോമ്പ് തുറക്കാൻ ഭക്ഷണം വേണം, അത്തായത്തിന് ഭക്ഷണം വേണം. പക്ഷേ ഒരാൾക്ക് അത്തായം കൊടുത്താൽ ഈ കൂലി കിട്ടുമെന്ന് ഹദീസിൽ വന്നിട്ടില്ല. അത്തായം കൊടുത്താൽ അത്തായം കൊടുത്തന്നെ കൂലി കിട്ടും. നോമ്പ് നോറ്റവന് നോമ്പ് തുറപ്പിക്കാൻ, കാരണം അത്തായത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്ത്? നോമ്പ് തുറക്കുക എന്ന് പറയുന്നത്. നോമ്പ് രണ്ടിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പക്ഷേ നോമ്പ് തുറപ്പിക്കുന്നവർക്ക്, അല്ല നോമ്പ് തോൽച്ചവർക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊടുത്താലാണ് ഇരട്ടക്കൂലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അതിനെ അങ്ങോട്ടുണ്ട് ഇതിഹാസാക്കാൻ പറ്റില്ല. നബി പറഞ്ഞത് പറയാം, നബി പഠിപ്പിച്ചത് മനസ്സിലാക്കുക. ആറാമത്തെ കാര്യം, റമദാനിൽ ഉംറ നിർവഹിക്കുക. ഇത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. എന്നാൽ നബി റമദാനിൽ വല്ല ഉംറക്കും പോയിനോ? പോയിട്ടില്ല. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, പറഞ്ഞതല്ലേ പറയാൻ, ചെയ്യുന്നതല്ലേ പറയാൻ പാടുള്ളൂ, ചെയ്യാത്തതെന്തിനാ പറയുന്നത്? അവനവന് ചെയ്യാൻ കഴിയാത്തതും വേറെ ആളുകളെ പഠിപ്പിക്കാം. അതിന് ഉദാഹരണമായി പണ്ഡിതന്മാർ പറഞ്ഞൊരു വിഷയം കൂടിയാണിത്. ഒരാള് ഒരു വിഷയം ഒരാളെ പഠിപ്പിക്കുന്നു, പക്ഷെ പറയുന്ന ആൾക്ക് അത് നടപ്പിലാക്കാൻ പറ്റൂല, പിന്നെ എന്തിനാ പറയണത് എന്ന് ചോദിക്കണ്ട. പഠിപ്പിക്കൽ വേറെ വിഷയം, അനുഷ്ഠിക്കൽ വേറെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത് എന്താ? ഉംറത്തുൻ ഫീ റമളാൻ തഅജിലു ഹജ്ജതൻ. റമളാനിൽ ഒരു ഉംറ നിർവഹിക്കുക എന്ന് പറയുന്നത് അത് ഹജ്ജിന് സമമായി തീരുന്നു, തുല്യമാകുന്നു. ഔ ഖാല ഹജ്ജത മഅയി, അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു ഹജ്ജ് നിർവഹിച്ചതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജിന് പോകാൻ സാധിക്കാത്ത ഒരു സ്ത്രീ പ്രവാചകനോട് ഈ വിഷയം പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പഠിപ്പിക്കുന്നത്. മുത്തഫഖുൻ അലൈഹി ഹദീസൻ. അപ്പൊ ഒന്നുകിൽ ഹജ്ജിന് തുല്യമാണ്, അല്ലെങ്കിൽ നബിയോടൊപ്പം ഹജ്ജിൽ പങ്കെടുത്തതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പുണ്യം പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ റമദാനിലും എന്ത് ചെയ്തില്ല, ഉംറ നിർവഹിച്ചിട്ടില്ല. അപ്പൊ നബി ചെയ്യാത്ത കാര്യം എന്തിനെ പഠിപ്പിച്ചത്? അപ്പൊ അതിൽ എന്ത് മനസ്സിലാക്കാം? ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചെയ്തോട്ടെ, പറഞ്ഞു കൊടുക്കാം. നബി റമദാനിൽ ഉംറ നിർവഹിച്ചു എന്ന് ചില ആളുകൾ പറയാറുണ്ട്, അതില്ല, സ്ഥിരപ്പെടാത്ത കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ഉംറകളാണ് തന്റെ ജീവിതത്തിൽ നുബുവത്തിന് ശേഷം നിർവഹിച്ചത്. അതിലൊന്നും റമദാനിലല്ല. ഏഴാമത്തെ കാര്യം, ഇഹ്തികാഫ്. പള്ളിയിൽ ഇഹ്തികാഫ് ഇരിക്കുക. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതഖിഫുൽ അശ്റൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവാഫഹുല്ലാഹ് ثم اعتكف ازواجه من بعده من بعده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഇഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. മരിക്കുന്നതുവരെ, പ്രവാചകന്റെ മരണശേഷം പ്രവാചകന്റെ ഭാര്യമാർ ഇഹ്തികാഫ് ഇരുന്നിരുന്നു. അപ്പെന്താ, പിന്നെ റമദാനിൽ പള്ളിയിൽ പ്രത്യേകമായി അടങ്ങിയൊതുങ്ങി കഴിഞ്ഞുകൂടുക. അത് പ്രവാചകൻ അവസാനത്തെ 10 ഇഹ്തികാഫ് ഇരുന്നത്. അത് മുഴുവൻ 10 മുഴുവൻ, അല്ലെങ്കിൽ അവസാനത്തെ, ഇനി 9 9, അവസാനത്തെ 10, 20 ശേഷമുള്ള ദിവസങ്ങൾ അത് ഇഹ്തികാഫിരിക്കാൻ സാധിക്കുന്ന ആളുകൾ ആ ദിവസങ്ങൾ മുഴുവൻ ഇഹ്തികാഫിരിക്കുക എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ്. ഇനി സാധിക്കാത്ത ആളുകൾക്കോ? ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസമാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ആ വർഷം, ഫലമ്മാ കാനൽ ആമിൽ ലദീ ഖുബില ഫീഹി ഇഹ്തികാഫ 20 യൗമൻ, പ്രവാചകൻ മരണപ്പെട്ട ആ വർഷത്തിലെ റമദാനിൽ 20 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്തികാഫ് ഇരുന്നിരുന്നു. അതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും 10 പ്രവാചകൻ ഇഹ്തികാഫിന് വേണ്ടി തെരഞ്ഞെടുത്തു എന്നതാണ്. ഇതും ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. മുമ്പില്ലാത്ത രീതിയിൽ ഇഹ്തികാഫ് ഇന്ന് പലരും നിർവഹിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അല്പം ചില ശ്രമം നടത്തിയാൽ നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾ ഇത് ഇത്തരം സുന്നത്തുകൾ നടപ്പിലാക്കുവാനും ആ പുണ്യം നേടിക്കൊണ്ട് റമദാനെ സജീവമാക്കുവാനും ശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ അതൊരു മറ്റൊരു നിലക്കുള്ള ഒരു ഫാഷനാക്കി, അല്ലെങ്കിൽ ഒരു ചടങ്ങാക്കി മാറ്റാൻ പാടില്ല. മറ്റുള്ള ആളുകളെ കാണിക്കാനുള്ള ഒരേർപ്പാടായും, ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ ഇഹ്തികാഫിലാണെങ്കിലും ആ നിലക്ക് തന്നെ ശരിയായ ഇഖ്ലാസോടുകൂടി നിർവഹിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. 8 കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാൻ പരിശോധിച്ചാൽ മറ്റ് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റമദാനിന്റെ അവസാനത്തെ 10 അല്ലെങ്കിൽ അവസാനത്തെ ഭാഗം, യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റ് ദിവസങ്ങളിൽ നടത്താത്ത പരിശ്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ അവസാനത്തെ പത്തിൽ നിർവഹിച്ചിരുന്നു. അപ്പൊ റമദാനിൽ പ്രവാചകൻ കൂടുതൽ കർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, അതിനെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ അതിനെ സജീവമാക്കിയത് അവസാനത്തെ പത്ത് ദിവസത്തിലാണ്. കാരണം അതിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നതുകൊണ്ടാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖറൽ അസ്റു ശദ്ദ മിസ്റഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തായാൽ തന്റെ അരയുടുപ്പ് ശദ്ദ കെട്ടുമായിരുന്നു, ബന്ധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ അരയും തലയും മുറുക്കി എന്ന് പറയുന്നത്, അതെന്തിനാ പറയാ, അല്ലെങ്കിൽ മുണ്ട് മടക്കി കുത്തിയെന്ന്, നമ്മൾ കേരളീയ ശൈലി പറഞ്ഞ മുണ്ട് മടക്കി കുത്തിയതിനാൽ ഒരുങ്ങി തയ്യാറായി എന്ന അർത്ഥത്തിലാണ്. ഇവിടെ മുണ്ടി മടക്കി കുത്തല, ശബ്ദ മിസറഹു അരയുടുപ്പ് കെട്ടും എന്ന് പറഞ്ഞാൽ ഒരുങ്ങുക, അവസാനത്തെ പത്തിനെ കൂടുതൽ ഇജ്തിഹാദ്, കൂടുതൽ പിന്നെ ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടി ഒരുങ്ങാറുണ്ടായിരുന്നു എന്ന നിലക്ക് വിശദീകരിക്കാറുണ്ട്. വേറെ ചില ഹദീദ് പണ്ഡിതന്മാരും സലഫുകളുമായ ആളുകൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് ശബ്ദ മിസറഹു എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടാതെ ഇബാദത്തിനായി ഒഴിഞ്ഞിരുന്നു എന്ന് പഠിപ്പിക്കാനാണ്. കാരണം എന്താ, ശബ്ദ മിസറഹു, അവൻ അയാൾ ലൈംഗിക ബന്ധത്തിന് വേണ്ടി വസ്ത്രം അഴിച്ചിരുന്നില്ല, മറിച്ച് വസ്ത്രമുടുത്തിരുന്നു എന്ന പ്രയോഗം ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിരുന്നില്ല എന്നതിനു വേണ്ടിയാണ്. രണ്ടായിരുന്നാലും റമദാനിന് വേണ്ടി പ്രത്യേകം തയ്യാറെടുത്തു. അതിൽ സലഫുകൾ വിശദീകരിച്ചിട്ടുള്ളത് ഈ രണ്ടാമത്തെ വിശദീകരണമാണ്, ലൈംഗിക ബന്ധത്തിൽ അകന്നു നിന്നു എന്നതാണ്. വഹിയ ലൈലഹു വഅയ്ഖള അഹ്ലഹു, രാത്രിയെ സജീവമാക്കുകയും ജീവിപ്പിക്കുകയും തന്റെ കുടുംബക്കാരെ വിളിച്ചുണർത്തുകയും ചെയ്തിരുന്നു. റമദാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവൻ ഉറങ്ങാതെ ജീവനുള്ളതാക്കി മാറ്റിയത് റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ മാത്രമാണ്. ഇപ്പൊ ചില ആളുകൾ റമദാൻ അല്ലാത്ത സന്ദർഭത്തിൽ രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞിട്ട് ഇബാദത്തിൽ ഏർപ്പെടും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒരു മാതൃകയില്ല എന്നാണ് ഇതുപോലുള്ള ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് കുടുംബത്തോടൊപ്പം ജീവിക്കാത്ത സഹാബികളിൽപ്പെട്ട ചില ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീരത്തോട് കടമയുണ്ട്, എന്റെ കുടുംബത്തോട് നിനക്ക് കടമയുണ്ട്, അതൊക്കെ നിർവഹിക്കണം എന്ന് ഉണർത്തിയത് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ പോലും, ഹജ്ജിന് അറഫ, മുസ്ദലിഫ, മിന എന്നീ ദിവസങ്ങളിലൊക്കെ താമസിക്കുന്ന സന്ദർഭത്തിൽ അവിടെയും രാത്രി മുഴുവൻ ഇബാദത്തിൽ ഏർപ്പെടുക, അങ്ങനെ നബി ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അറഫ കഴിഞ്ഞ് മുസ്ദലിഫയിലേക്ക് വരുമ്പോൾ മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നത് ദുൽഹിജ്ജ 9-ന്റെ അന്ന് രാത്രി, അതായത് 10-ാം രാവ്, പിറ്റേന്ന് 10-ാണ്. ആ രാവിന് മുസ്ദലിഫയിൽ താമസിക്കണം. അപ്പൊ അവിടെ ആളുകൾ ഇബാദത്തിന് വേണ്ടി ചടഞ്ഞുകൂടും, പ്രാർത്ഥനയും ഖുർആൻ പാരായണവും ദിക്റൊക്കെ ആയിട്ട് ഉറങ്ങാതിരിക്കും. പക്ഷെ അവിടെ പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ നമുക്ക് കാണാം അങ്ങനെ ഒരു സുന്നത്ത് നബി പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കിടന്നുറങ്ങുകയാണ് ചെയ്തത്, സുബഹ് വരെ ഉറങ്ങിയെന്ന്. ഉറങ്ങിയിട്ട് സുബഹിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പിന്നെ കൽപ്പസമയം പ്രാർത്ഥിച്ച് പിന്നെ മിനയിലേക്ക് പുറപ്പെടുന്നു. ആ കൂട്ടത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം ഈ കാര്യം, ഇത് റമദാനിന്റെ അവസാനത്തെ പത്തിലല്ലാതെ പൂർണമായി ഉറക്കമൊഴിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം അല്ലെങ്കിൽ ഇബാദത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. അപ്പൊ പ്രവാചകൻ ചെയ്തതിനപ്പുറം പോകേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു തന്ന വിഷയം എന്താ, റമദാനിന്റെ പത്ത് ദിവസങ്ങൾ സജീവമാക്കുക എന്നതാണ്. അതുകൊണ്ട് നമുക്കും ആ ദിവസങ്ങൾ ജീവനുള്ളതാക്കി മാറ്റുക, അല്ലെങ്കിൽ ജീവിപ്പിക്കുക, ഉറങ്ങാതിരിക്കുക, മറ്റു ദിവസങ്ങളിൽ കുറച്ചു ഉറങ്ങുക, ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തുക, അങ്ങനെ റമദാനിന്റെ രാപ്പകലുകളെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക. ഇതായിരുന്നു ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാൻ എന്താണ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാനും ചില ദുർബലമായ ഹദീസുകൾ, റമദാനുമായി ബന്ധപ്പെട്ട ചില ദുർബല ഹദീസുകൾ കൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താം. ഇതിന്റെ പോരിശിയായി മറ്റും പറയപ്പെടാറുള്ളത്, ഇപ്പൊ ഈ വാട്സപ്പിലൊക്കെ കുറച്ചു മുന്നേ ഈ സഹബാൻ ആകുന്നതോടുകൂടി തന്നെ വരാൻ തുടങ്ങി പല ആളുകളും, സലഫികളായ ചില ആളുകളും അയക്കുന്നത് കാണാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്കിനി ബറക്കത്ത് ചിരിയണമേ. വ ബല്ലിഗ്നാ റമളാൻ, റമളാനിനെ ഞങ്ങൾക്കിനി എത്തിച്ചു തരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇത് ളൈഫായ ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാകാം ആളുകൾ ഇങ്ങനെ വാട്സപ്പിൽ ഈ പ്രാർത്ഥന ഇങ്ങനെ അയക്കുന്നത്. അപ്പൊ നബി അങ്ങനെ വാദിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെന്തിനാ നമ്മളത് ഇത് അയക്കുന്നത്? റമദാൻ വരണം, അത് ശരിയാണ്, റമദാനിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ റമദാനിൽ റജബും ശഅബാനും അവിടെ ഉൾപ്പെടുത്തുന്നു, കൂടത്തിൽ റമദാനും. അപ്പൊ അത് സ്ഥിരപ്പെട്ട ഹദീസല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ കൈമാറ്റം ചെയ്യേണ്ടതില്ല. റമദാൻ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താക്കും ഷഹ്റു റമദാൻ, നിങ്ങൾക്കിതാ റമദാൻ മാസം വന്നെത്തിയിരിക്കുന്നു, അത് ബറക്കത്തുള്ള മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നേരത്തെ ഹദീസ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ സുദീർഘമായ ഇബ്നു ഹുസൈമയും മറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ്, നീണ്ട ഹദീസാണ്, ഞാൻ അതിന്റെ ഇടക്കുള്ള ചില കാര്യങ്ങൾ മാത്രം പറയാം. ഇതും പലപ്പോഴും ആളുകൾ റമദാനിനെ സ്വാഗതം ചെയ്യാനുള്ള പ്രഭാഷണങ്ങളും അത്തരം പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ച് സംസാരിക്കാറുണ്ട്. വയലുകളിലും മറ്റും നമുക്കത് കേൾക്കാം. യാ അയ്യുഹ അന്നാസ് ഖദ് അളല്ലക്കും ഷഹ്റുൻ അലീമുൻ മുബാറക്, ഷഹ്റുൻ ഫീഹി ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫ് ശഹർ. ജനങ്ങളെ, നിങ്ങൾക്കിതാ ബറക്കത്തുള്ള മഹത്തായ ഒരു മാസം നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു. ആയിരം മാസങ്ങളെക്കാൾ പുണ്യകരമായ ഒരു രാവ് ലൈലത്തുൽ ഖദ്ർ അതിലുണ്ട്. ഇതൊക്കെ ശരിയാ. ഈ മാസത്തെക്കുറിച്ച് പുണ്യം ബറക്കത്തുള്ള മാസം എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ ഉണ്ട്, അത് ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസംഗിച്ചോ? അതില്ല, ആ ഹദീസ് ളൈഫാണ്. മാത്രമല്ല അതിന് ശേഷം പറയുന്നത്, ഇടക്ക് കുറച്ച് ഞാൻ വിട്ടിട്ടുണ്ട്, മൻ തഖറബ ഫീഹി ബിഹുസ്ലത്തിൻ മിൻ ഖിസാലിൽ ഖൈരി കാനകമൻ അദ്ദാ ഫരിദത്തൻ ഫീമാ സിവാഹു. റമളാനിൽ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ, കമൻ അദ്ദാ ഫരിദത്തൻ ഫീമാ സിവാഹു, റമളാൻ അല്ലാത്ത കാലത്ത് ഒരു ഫർള് ചെയ്തതുപോലെയാണ്. റമളാ മാസത്തിൽ അല്ലാത്ത കാലത്ത് ഒരു ഫർള് ചെയ്താൽ കിട്ടുന്ന കൂലി പോലെ റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ കിട്ടും. അപ്പൊ സുന്നത്തിന് ഫർളിന്റെ കൂലി. വമൻ അദ്ദാ ഫീഹി ഫരീദത്തൻ, റമളാനിൽ ഒരു ഫർള് ഒരാൾ ചെയ്താൽ, കാനകമൻ അദ്ദാ സബഈന ഫരീദത്തൻ ഫീമാ സിവാഹു, റമളാൻ അല്ലാത്ത മാസത്ത് 70 ഫർളുകൾ ചെയ്തതിന്റെ കൂലി അയാൾക്ക് ലഭിക്കുന്നു. അപ്പൊ ഒരു സുന്നത്തിന് ഫർളിന്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രസംഗത്തിൽ പറഞ്ഞു എന്നാണ്. ഈ പ്രസംഗം നടത്തി എന്ന് തന്നെ ദുർബലമാണ്. അപ്പൊ പിന്നെന്തായി, ഈ പറഞ്ഞ കാര്യവും സ്വീകാര്യയോഗ്യമല്ല എന്ന് മനസ്സിലാക്കാം. കൂടുതൽ ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ സുന്നത്തിന് ഫർളിന്റെയും ഫർളിന് 70 ഫർളിന്റെയും കൂലിയുണ്ട് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ സാധാരണ പറയുന്നതാണ്, റമദാനിന്റെ ഒന്നാമത്തെ 10 റഹ്മത്തിന്റെ 10, രണ്ടാമത്തേത് മഗ്ഫിറത്തിന്റെ 10, മൂന്നാമത്തേത് നരകമോചനത്തിന്റെ 10. ഇതൊക്കെ സാധാരണ കേൾക്കുന്ന വിഷയമാണ്. പക്ഷേ അതും പറയുന്നത് ഈ പ്രസംഗത്തിലാണ്. ഇതിൽ പറഞ്ഞ ആശയം ശരിയാണ്. റമദാനിൽ റഹ്മത്തുണ്ടോ? റഹ്മത്തുണ്ട്. റമദാനിൽ മഗ്ഫിറത്തുണ്ടോ? ഉണ്ട്. അത് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ റമദാനിൽ നരകമുക്തിയുണ്ടോ? ഉണ്ട്. നോമ്പ് നോറ്റാൽ തന്നെ 70 വർഷത്തേക്ക് ഒരു ദിവസം നോമ്പ് കൊണ്ട് അവനെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റുന്നു. അപ്പൊ 30 നോമ്പ് വച്ചാൽ 30 × 70 ഇതിലല്ലേ 2100 അല്ലേ? അപ്പൊ അത്രയും കൊല്ലത്തേക്ക് ദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഒന്നാമത്തെ 10 റഹ്മത്താണ്, രണ്ടാമത്തെ 10 മഗ്ഫിറത്താണ്, മൂന്നാമത്തെ 10 എഴുത്തുക്കുമിനാറാണ് എന്ന് പറയുന്ന ഹദീസ് ളൈഫാണ്. എന്നാൽ റമദാനിൽ റഹ്മത്തുണ്ട്, മഗ്ഫിറത്തുണ്ട്, എഴുത്തുക്കുമിനാറുണ്ട്. പിന്നെ ഓരോ 10 അങ്ങനെ പാർട്ടാക്കി ഓരോന്നിന് വേർതിരിച്ചത് സ്ഥിരപ്പെട്ട ഹദീസല്ല എന്ന് മനസ്സിലാക്കുക. റമദാനിന്റെ ഓരോ ദിവസവും അള്ളാഹു എന്ത് ചെയ്യുന്നു? നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നു. ഹദീസിലുണ്ട്. പക്ഷേ ഇങ്ങനെ മൂന്ന് ഭാഗമാക്കി തിരിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, മൻ അഫ്തറ യൗമം മിൻ റമദാന മിൻ ഗൈരി റുഖ്സത്തിൻ വലാ മറലിൻ, ഒരാള് കാരണമില്ലാതെ നോമ്പ് ഒഴിവാക്കി. റുഖ്സ, നോമ്പ് ഒഴിവാക്കാവുന്ന ഇളവ്, രോഗം, യാത്ര അതുപോലുള്ള ഒഴിവുകളും കാരണങ്ങളൊന്നും അയാൾക്കില്ല. രോഗമില്ല, ഒരു കാരണവുമില്ലാതെ ഒരാൾ നോമ്പ് ഒഴിവാക്കിയാൽ ലം യുഖ്ല അൻഹു സൗമുദ്ദഹരി കുല്ല ഇൻ സ്വാമ വൈൻ സ്വാമ. ഒരാൾ കാലം മുഴുവൻ നോമ്പൂറ്റി വിചാരിക്കുക, എന്തിനു പകരം? കാരണമില്ലാതെ റമദാനിൽ ഒഴിവാക്കിയ നോമ്പിന് പകരം അയാൾ കാലം മുഴുവൻ നോമ്പ് മാറ്റാൽ പോലും ഈ നഷ്ടപ്പെടുത്തിയ നോമ്പ് വീടപ്പെടുകയില്ല, അത്രക്ക് ഗുരുതരമാണ്. ഇതും അഹമ്മദ്, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജാ, ദാരിമി ഒക്കെ ഉദ്ധരിച്ച, ബുഖാരി തഅലീഖായും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. പക്ഷേ ഈ ഹദീസിൽ ദുർബലതയുണ്ട് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. മാത്രമല്ല, അള്ളാഹു പശ്ചാത്തലിച്ചാൽ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. ശിർക്ക് വരെ അല്ല പൊറുക്കും, ശിർക്ക് പൊറുക്കില്ലാന്ന എപ്പോഴാ, ശിർക്ക് തന്നെ തുടരുകയാണെങ്കിലാണ്. എന്നാൽ ശിർക്ക് ചെയ്യുന്ന ഒരാൾ ശിർക്കിൽ നിന്ന് ഒഴിവായി, അയാൾ തൗബ ചെയ്യുന്നു, അപ്പൊ ശിർക്ക് പൊറുക്കൂലേ? ശിർക്കും അല്ല പൊറുക്കും. ശിർക്കിൽ നിന്ന് ഒഴിവാകുകയാണെങ്കിൽ ഇത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടൊക്കെ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇവിടെ ഒരാൾ റമദാനിലെ കാരണമല്ലാതെ നോമ്പ് ഒഴിവാക്കി, അതൊരു തെറ്റാണ്. പക്ഷെ ആ തെറ്റ് ചെയ്ത ആളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് ഈ ഹദീസ് സഹീഹാണ് എന്ന് വന്നാൽ കിട്ടുക. കാരണം എന്താ? കാരണമില്ലാതെ ഒരാൾ നോമ്പ് ഒഴിവാക്കി, ആ തെറ്റാണ്. പിന്നെ അയാൾ അത് വീടാൻ വേണ്ടി കാലം മുഴുവൻ നോറ്റാലും ആ നോമ്പ് വീടപ്പെടുകയില്ല എന്ന് പറയുന്നത് ഖുർആനിന്റെ മറ്റ് വാക്യങ്ങൾക്കും അതുപോലെ തന്നെ ഹദീസുകൾക്കും എതിരാണ്. അതുപോലെ തന്നെ ഈ ഹദീസിൽ ദുർബലതയുണ്ട് എന്ന് ഹാഫിദ് ഇബ്നു അജ്ലൽ അസ്ഖലാനി, അതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനി അതുപോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. നോമ്പിന്റെ മഹത്വം പ്രത്യേകതയുണ്ട്, റമദാന്റെ നോമ്പുകൾക്ക് നിർബന്ധമാണ്, അതൊക്കെ ശരി തന്നെ. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ഉഖ്സു തഗ്നമു, നിങ്ങൾ യുദ്ധം ചെയ്യുക, ഗനീമത്ത് സ്വത്ത് ലഭിക്കും. യുദ്ധം ചെയ്യുക എന്നാൽ ഗനീമത്ത് കിട്ടും. വസൂമു തസിഹു, നിങ്ങൾ നോമ്പ് നോൽക്കുക, ആരോഗ്യവാന്മാരാവുക എന്ന് പറയുന്ന വേറെ ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇവിടെ നോമ്പുമായി ബന്ധപ്പെട്ടതാണ് സൂമു തസിഹു, നോമ്പ് നിൽക്കുക, ആരോഗ്യം നൽകുക. നോമ്പിന്റെ ആരോഗ്യശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല ക്ലാസ്സുകളും കേൾക്കാം, ഉണ്ടാവാം, ഉണ്ടല്ലെന്നുള്ള വേറെ വിഷയം, ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നബി അങ്ങനെ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ സഹീഹായ ഹദീസ് വേണം. നോമ്പ് നോൽക്കൂ, ആരോഗ്യം, നോമ്പ് നോൽക്കൂ എന്നാൽ ആരോഗ്യം കിട്ടും. കിട്ടാം, കിട്ടാതിരിക്കാം, പക്ഷെ നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ആരോഗ്യം ലഭിക്കാനല്ല എന്ത് ചെയ്യുന്നത്, നോമ്പൊൽക്കുന്നത്. കിട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് ഭൗതികമായി അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാം. പക്ഷെ നോമ്പൊൽക്കാൻ പറഞ്ഞത് ലാലക്കും തത്തക്കൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാവുക എന്നതിനു വേണ്ടിയാണ്. അപ്പൊ നോമ്പ് നോറ്റാൽ ആരോഗ്യം ലഭിക്കും എന്ന് നബി പറഞ്ഞു എന്നത് സ്വഹീഹായ കാര്യമല്ല. വേറെ ഒരു ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യം ബൈഹഖിയും മറ്റും റിപ്പോർട്ട് ചെയ്തതാണ്, നൗമത്തു സ്വായിമി ഇബാദത്തുൻ. ബൈഹഖി അല്ല, ഇബ്നു മന്ദ റിപ്പോർട്ട് ചെയ്തതാണ്, ബൈഹഖി ലൈഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നൗമത്തു സ്വായിമി ഇബാദത്തുൻ വസംതുഹു തസ്ബീഹുൻ, നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണ്. നോമ്പൊട്ട് കിടന്നുറങ്ങാ, ഉറങ്ങിയാൽ ഇപ്പം അങ്ങനെയാണ്, രാവിലെ തൊട്ട് ഉച്ചവരെ ഉറങ്ങും, ഉച്ചയ്ക്ക് ശേഷം പിന്നെ അസർ വരെ ഉറങ്ങും. അങ്ങനെ പകല് മരിപ്പിക്കുക, പകല് മരിപ്പിക്കുന്നതിനാ രാത്രി ജീവനുള്ളാക്കാനല്ല. അറബികൾക്കിടയിലൊക്കെ അത് പതിവാ, പകല് ഉറങ്ങി തീർക്കുക, എന്നാ രാത്രി ഇബാദത്ത് എടുക്കാനാണോ? അതല്ല, പിന്നെ എന്തിനാ രാത്രി തിന്നു തീർക്കാൻ, ആ തിന്നത് ദഹിക്കാൻ പകൽ ഉറങ്ങ, വിശപ്പ് അനുഭവിക്കാതിരിക്കാൻ. എന്നാൽ ഉറക്ക്, നോമ്പുകാരന്റെ ഉറക്ക് ഇബാദത്താണ് നബി പറഞ്ഞു എന്നുള്ള ഹദീസാണ്, ലൈഫാണ്. വസംതുഹു തസ്ബീഹുൻ, നോമ്പുകാരൻ മിണ്ടാതിരുന്നാൽ അത് തസ്ബീഹിന്റെ കൂലിയാണ്. ഉറങ്ങിയിട്ടില്ല, ഉണർന്നിട്ട് തന്നെ, പക്ഷെ അങ്ങനെ മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ തസ്ബീഹുൻ, അത് തസ്ബീഹിന്റെ കൂലി കിട്ടുന്നു, അല്ലെങ്കിൽ തസ്ബീഹ് പോലെയാണ്. വഅമലുഹു മുളാഅഫുൻ, അവന്റെ പ്രവർത്തനം ഇരട്ടിപ്പിക്കപ്പെടുന്നതാകുന്നു. പ്രവർത്തനങ്ങൾക്ക് എന്തുണ്ട്? ഇരട്ടി കൂലി കിട്ടും, ഇരട്ടികൾ അത്രേ, ഇരട്ടികൾ കിട്ടും. ഇതും സാധാരണ ആളുകൾ പറയാറുണ്ട്, റമദാനിൽ ഇരട്ടി പ്രതിഫലം. ഞാനതിന് പ്രത്യേകിച്ച് ഹദീസുകളൊന്നും സഹീഹായി എന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ റമദാനിലെ ഇബാദത്തുകൾ ചെയ്യണോ കൂടുതൽ? അതുണ്ട്, നബി ചെയ്തിട്ട് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത് അതാണ്. പക്ഷേ ചെയ്താൽ അതിന് സുന്നത്തിന് ഫർളിന്റെയോ ഫർളിന് എഴുപത് ഫർളിന്റെയോ അല്ലെങ്കിൽ പിന്നെ സാധാരണ ചെയ്യുന്ന റാമലിന് കൂടുതൽ ഇരട്ടികളോ കിട്ടും എന്ന് പറയുന്ന സ്വീകാര്യയോഗ്യമായ ഹദീസുകളില്ല. ഈ പറയുന്ന ഒരു റിവായത്ത് വാമലുഹു മുദാഅഫുൻ എന്ന് പറയുന്നത് ദുർബലവുമാണ്. വദുആഹു മുസ്തജാബുൻ, അവന്റെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്നതാണ്, അത് ശരിയാണ്. നോമ്പുകാരന്റെ പ്രാർത്ഥന ഉത്തരം കിട്ടും, നേരത്തെ നമ്മൾ വായിച്ചു. വദംബുഹു മഗ്ഫൂറുൻ, അവന്റെ പാപം പൊറുക്കപ്പെടും, അതും ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞതിൽ അവസാനം പറഞ്ഞ രണ്ട് കാര്യം ശരിയുണ്ട്. ഏത്? നോമ്പുകാരന്റെ പാപം പൊറുക്കപ്പെടും, നോമ്പുകാരന്റെ പ്രാർത്ഥന ഉത്തരം കിട്ടും എന്നുള്ളത് സഹിഹാണ്. എന്നാൽ അതിന്റെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകാര്യയോഗ്യമല്ല, ഇത് ലൈഫാണ് എന്ന് ബൈഹഖി, ഷെയ്ഖ് അൽബാനി, അതുപോലെ തന്നെ ഷെയ്ഖ് അൽ ഇറാഖി, ഇതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാഹുമ്മ ലക്ക സുംതു അലാ റിസ്ഖിക അഫ്തർതു എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, അത് ദുർബലമായ ഹദീസാണ്, ആ പ്രാർത്ഥന സ്ഥിരപ്പെട്ടിട്ടില്ല. ആശംസലായി തുടങ്ങല്ലേ? എന്ത് സമയം കഴിഞ്ഞു? എന്നെ നേരത്തെ ക്ലാസ്സിന് വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ വിധികളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കുറെ കേട്ടത് മനസ്സിലാക്കിയൊക്കെയാണ്, ചില കാര്യങ്ങൾ ചുരുക്കി മാത്രം പറയാം. നോമ്പ് നിർബന്ധമാകുന്നത് നമുക്കറിയാം, മുസ്ലിമായ ആൾക്ക് നേരത്തെ പറഞ്ഞല്ലോ, മുഅ്മിനൻ, ഈമാനൻ, വിശ്വാസത്തോടുകൂടി. വിശ്വാസമില്ലാത്ത ഒരാൾ നോമ്പ് വെച്ചാൽ പട്ടിണിയാവും, കൂലി കിട്ടൂല. അപ്പൊ മുസ്ലിമായ, ബുദ്ധിയുള്ള, ആരോഗ്യവാനായ, നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്കാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനവർക്ക് റുക്സയുണ്ട്. ഇനി പ്രായപൂർത്തി എന്ന് പറയുന്നത് വോട്ടവകാശത്തിന്റെ വയസ്സല്ല, അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള പ്രായമല്ല. സർക്കാർ നിശ്ചയിച്ച പെണ്ണുങ്ങൾക്ക് 18, ആണുങ്ങൾക്ക് എത്ര? 21. വോട്ടിന് പോയിട്ടായി മതി അല്ലേ? വോട്ടവകാശത്തിന്റെ വയസ്സ് അപ്പോഴാണ് പ്രായപൂർത്തി എത്തുന്നത് അല്ല. പ്രായപൂർത്തിക്ക് പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പിന്നെ സ്ഖലനമുണ്ടാവുക. രണ്ടാമത്തേത്, ആണായാലും പെണ്ണായാലും ഗുഹ്യഭാഗങ്ങളിൽ കട്ടിയുള്ള മുടികൾ, രോമങ്ങൾ വളരുക, അല്ലെങ്കിൽ 15 വയസ്സാവുക ആണിനും പെണ്ണിനും. സ്ത്രീകളാണെങ്കിൽ ഇനി 15 വയസ്സാകുന്നതിന്റെ മുമ്പേ തന്നെ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളില്ല എങ്കിൽ അവിടെ പിന്നെ ഹൈലോ നിഫാസോ, ആർത്തവമോ പ്രസരക്തമോ ഉണ്ടാവുക എങ്കിൽ എന്തായി? പ്രായപൂർത്തിയെത്തി. അല്ലാതെ 18 വയസ്സ് അല്ലെങ്കിൽ SSLC കഴിയട്ടെ, +2 കഴിയട്ടെ, അപ്പോഴേ വയസ്സാവുള്ളൂ എന്ന് വിചാരിക്കുന്നതിന് അർത്ഥമല്ല. ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നുണ്ടായാൽ പ്രായപൂർത്തിയായി, അത് മുതൽ നോമ്പ് നിൽക്കുന്ന നിർബന്ധമാണ്. മക്കളെ അതിനനുസരിച്ച് നോമ്പ് നിർബന്ധമാക്കി ശീലിപ്പിക്കുകയും ചെയ്യണം. എന്നാൽ യാത്രക്കാരനും രോഗിക്കും ഇളവുകളുണ്ട്. രോഗികളാണെങ്കിൽ സാധാരണ ഒരു ജലദോഷം അല്ലെങ്കിൽ ചെറിയ തലവേദന, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിന്റെ പേരിൽ നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. എന്നാൽ നോമ്പ് നോറ്റാൽ അതുകൊണ്ട് അയാൾക്ക് പ്രയാസമുണ്ടാകും എന്നുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കലാണ് നല്ലത്. ഇനി നോമ്പ് നോൽക്കുന്നു, അതുകൊണ്ട് പ്രയാസം കൂടി ഉണ്ടായിത്തീരുന്നു, വേറെന്തെങ്കിലും തകരാറുകൾ, രോഗം മൂർച്ഛിക്കുകയോ രോഗശമനം വൈകുകയോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ കാരണമായി തീരുമെങ്കിൽ അയാൾ നോമ്പ് നോൽക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. യാത്രക്കാരനും അങ്ങനെ തന്നെ, യാത്രക്കാരന് നോമ്പ് നോൽക്കാം, നോൽക്കാതിരിക്കാം, രണ്ടും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് നോറ്റവരുണ്ടായിരുന്നു, നോമ്പ് ഒഴിവാക്കിയവരുണ്ടായിരുന്നു. നോറ്റവർ നോൽക്കാത്തവരെയോ നോൽക്കാത്തവർ നോറ്റവരെയോ ആക്ഷേപിച്ചിരുന്നില്ല എന്ന് മുസ്ലിം മുദ്രിച്ച ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യാത്ര കൊണ്ട് ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കുന്നതോടൊപ്പം പ്രയാസം അനുഭവപ്പെടുമെങ്കിൽ അയാൾ പ്രയാസത്തോടുകൂടി നോമ്പനുഷ്ഠിക്കുകയല്ല, മറിച്ച് നോമ്പ് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഹദീസുകളുണ്ട്, ഞാനത് ഹദീസ് വായിക്കുന്നില്ല. ഒരിക്കലൊരു യാത്രയിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരാൾക്ക് തണലിട്ട് കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ്? സഹാബികൾ പറഞ്ഞു, നോമ്പുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പ്രയാസത്തോടുകൂടി എന്ത് ചെയ്യേണ്ടതില്ല, നോമ്പ് നോൽക്കേണ്ടതില്ല. അങ്ങനെ നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് പുണ്യമല്ല എന്ന് നബി പറഞ്ഞു. നേരെ മറിച്ച് ഒരാൾക്ക് യാത്ര ചെയ്യുന്നു, നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യമുണ്ട് എങ്കിൽ അതോടൊപ്പം നോമ്പ് നോൽക്കാം. എന്നാൽ അയാൾക്ക് പ്രയാസത്തോടുകൂടി നോമ്പ് നോൽക്കുക എന്നുള്ളത് ലൈസ മിനൽ ബിദ്ദി, പുണ്യത്തിൽപ്പെട്ടതല്ല. ഇനി അയാൾക്ക് പ്രയാസം വിഷമം ഉണ്ടായിത്തീരുമെങ്കിൽ അവിടെ നോമ്പ് നിൽക്കാൻ പാടില്ല. ഒരു യാത്രയിൽ, യുദ്ധത്തിനുള്ള ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഫത്ഹ് മക്ക, മക്ക ഫത്ഹ് നേരത്തെ പറഞ്ഞല്ലോ, അതിനുവേണ്ടി നബിയും സഹാബത്തും പുറപ്പെടുകയാണ്. അങ്ങനെ ഖുറാവിൽ ഖമാം ഖമീം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചു. എന്നിട്ടും ചില ആളുകൾ നോമ്പ് മുറിക്കാതിരുന്നു, കാരണം എന്നാ നോമ്പാണല്ലോ. അങ്ങനെ വൈകുന്നേരം അസറിന്റെ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾ നോമ്പ് മുറിക്കാതെ നബിയോടൊപ്പം യാത്ര ചെയ്യുന്നതായി കണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നല്ല ആൾക്കാർ തന്നെ, നിങ്ങൾ ഇത്രയൊക്കെ ചൂടും യാത്രയൊക്കെ ഉണ്ടായിട്ട് നോമ്പ് പറ്റില്ല, ഭയങ്കര പുണ്യവളന്മാരാണ് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിക്കുകയും എന്നിട്ട് ഉലായിക്കൽ റുസാത്ത്, ഈ ആളുകൾ ധിക്കാരികളാണ് എന്ന് നബി പറഞ്ഞു. നിങ്ങൾ പുണ്യവാളന്മാരെന്നല്ല, നിങ്ങൾ ധിക്കാരികളാണ്. കാരണം എന്താ, നോമ്പ് ഒഴിവാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടും നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടാനുണ്ട്. ഇന്നക്കും മുസബ്ബിഹു അദുവിക്കും, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ നാളെ രാവിലെ കണ്ടുമുട്ടാനുള്ളവരാണ്. വൽഫിത്രു അഖ്വാ ലക്കും ഫഅഫ്തിറു, നിങ്ങൾക്ക് നോമ്പ് മുറിക്കലാണ് ഏറ്റവും ശക്തി പകരുക, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് മുറിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ചില ആളുകൾ നോമ്പ് തോറ്റു. അപ്പൊ അവരോട് നബി എന്താ പറഞ്ഞത്? നിങ്ങൾ ധിക്കാരികളാണ്. ആര് ധിക്കരിച്ചു? നബി പറഞ്ഞ കൽപ്പന ധിക്കരിച്ചു. മുറിക്കാൻ പറഞ്ഞിട്ട് മുറിച്ചില്ല. അപ്പൊ പ്രയാസമുണ്ടാകുമെങ്കിൽ, അല്ലെങ്കിൽ നോമ്പ് നോൽക്കാതിരിക്കലാണ് നമ്മൾ പോകുന്ന യാത്രയുടെ ലക്ഷ്യത്തിന് ഗുണകരമായത് എങ്കിൽ, അവിടെ നോൽക്കുന്നത് കുറ്റകരമായി മാറും എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാം. ഇതൊക്കെ സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. പ്രസവം, പ്രസവരക്തമോ അല്ലെങ്കിൽ ആർത്തവമോ ഉള്ള സ്ത്രീകൾ നോമ്പ് നോൽക്കാൻ പാടില്ല, നോൽക്കാൻ പാടില്ല, ഹറാമായ സംഗതിയാണ്. എന്നാൽ അതിൽ സ്ത്രീകൾ സുബ്ഹിന്റെ മുമ്പ് രക്തം നിന്നു എന്ന് വിചാരിക്കുക, കുളിച്ചിട്ടില്ല, അവർക്ക് എന്ത് ചെയ്യാം? കുളിച്ചിട്ടില്ലെങ്കിലും നോമ്പ് നോൽക്കാം. കുളി നോമ്പുമായി ബന്ധപ്പെട്ടതല്ല, കുളി നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നോമ്പിൻ സുബ്ഹിന്റെ മുമ്പ് രക്തം നിൽക്കുന്നു, അവർക്ക് നോമ്പ് നോൽക്കാം. കുളി സുബ്ഹ് ആയതിന് ശേഷം നമസ്കാരത്തിന്റെ മുമ്പേ നിർവഹിച്ചാൽ മതി. ഇതുപോലെ തന്നെയാണ് ആരും ജനാബത്തുള്ള ഒരാളും, വലിയ അശുദ്ധി ഉണ്ടായി, വലിയ അശുദ്ധിയുള്ള ആള് സുബ്ഹിന്റെ മുമ്പ് കുളിച്ചോളുന്നില്ല. കുളി എന്തിനാണ്? നമസ്കാരത്തിന് വേണ്ടിയാണ്. അപ്പൊ സുബ്ഹ് ആകുന്നു, അയാൾ നോമ്പ് നോൽക്കുന്നു, പിന്നെ നമസ്കരിക്കാൻ വേണ്ടി കുളിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാബത്തുകാരനായി സുബ്ഹ് ആകാറുണ്ടായിരുന്നു, നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. സുബ്ഹിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള നബിയുടെ ഭാര്യമാരിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതും ആളുകൾക്ക് ഉണ്ടാകാറുള്ള ഒരു സംശയമാണ്. ഇനി ഗർഭിണികളായ സ്ത്രീകളാണ്, അവർക്ക് ഗർഭകാലത്ത് സാധാരണ ഉണ്ടാകാത്ത രീതിയിൽ രക്തസ്രാവം ഉണ്ടായാൽ അതിനെ രോഗമായി കണക്കാക്കിയാൽ മതി, അവർ നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. ആ രക്തസ്രാവത്തോടൊപ്പം തന്നെ അവർക്ക് നോമ്പ് നോൽക്കാം. അതുപോലെ സ്ത്രീകൾക്ക് നോമ്പ് നോറ്റുകൊണ്ടിരിക്കെ സാധാരണ ആർത്തവമുണ്ടാകുമ്പോൾ ഉണ്ടാകാറുള്ള അടയാളങ്ങൾ, ഇപ്പൊ നാഭിയിൽ വേദന അല്ലെങ്കിൽ തലകറക്കം, അങ്ങനെ ചില ആളുകൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും. അത്തരം അടയാളങ്ങൾ ഉണ്ടായി പക്ഷേ രക്തം പുറത്തു വന്നിട്ടില്ല എങ്കിൽ അവർക്ക് ആ നോമ്പ് തുടരാവുന്നതാണ്. രക്തം പുറത്തു വന്നെങ്കിൽ മാത്രമേ നോമ്പ് ഒഴിവാവുകയുള്ളൂ. നോമ്പ് നോൽക്കാനുള്ള താല്പര്യത്തിന് വേണ്ടി ഈ പിന്നെ മെൻസസ് പിരീഡ് നീണ്ടു നിൽക്കാൻ വേണ്ടി ചിലപ്പം ഗുളികകൾ കഴിക്കും ചില ആളുകൾ, ഇഞ്ചക്ഷൻ ഉപയോഗിക്കും, ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ? പണ്ഡിതന്മാർക്കിടയിൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ഉപദ്രവമില്ലെങ്കിൽ, അതുകൊണ്ട് ശാരീരികമായി മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവുകയില്ല എങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒന്ന്, ഭർത്താവിന്റെ അനുവാദം വേണം, ഇങ്ങനെ ചെയ്യണോ ചെയ്യണ്ടേ? ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞാൽ അത്തരം മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഉപദ്രവം ഉണ്ടാവുമെങ്കിൽ ആ മാർഗം സ്വീകരിക്കാൻ പാടില്ല. അതിലേറെ ഹൈറ് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, ഷെയ്ഖ് ഹുസൈമിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്, പിന്നെ അത്തരം മാർഗങ്ങൾ സ്വീകരിക്കാതെ നോമ്പ് നോൽക്കുക എന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഹജ്ജിന് വരുന്ന സമയത്ത് പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച ഉംറക്ക് വേണ്ടി പക്ഷേ മെൻസസ് ഉണ്ടായി, ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു. അപ്പോ ഇന്നതാണോ, മെൻസസ് ഉണ്ടായതാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്, ഹാദാ ഷൈഉൻ കതബല്ലാഹു അലാ ബനാതി ആദം, ഇത് ആദമിന്റെ പെൺമക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ച ഒരു കാര്യമാണ്, അതുകൊണ്ട് ഈ ബേജാറാകണ്ട. അപ്പൊ ഈ ഒരു കാര്യം പെണ്ണാണോ ഇത്തരമൊരു കാര്യം ഉണ്ടാകും, അതുകൊണ്ട് അതിനെ മറികടക്കാൻ മറ്റു വഴികൾ സ്വീകരിക്കേണ്ടതില്ല, നോമ്പ് അള്ളാഹു വിധിച്ചതാണ്, പെണ്ണിന് മനസ്സുണ്ടാവുക എന്നുള്ളതും അള്ളാഹു അവരുടെ പ്രകൃതത്തിൽ നിശ്ചയിച്ചതാണ്, അത് അതിന്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചാൽ മതി, അതുകൊണ്ട് കൂലി നഷ്ടപ്പെടുകയില്ല, കാരണം നമ്മൾ ഉണ്ടാക്കിയല്ലോ, അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചുണ്ടായതാണ്. അപ്പൊ നമ്മുടെ ഒരു കാരണം കൊണ്ടല്ലാത്തത് കൊണ്ട് അവിടെ കൂലി നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നതാണ് ഏറ്റവും ശരിയായ മാർഗമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നോമ്പ് മുറിയുന്ന നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി മാത്രം പറയാം. ഒന്ന്, പകൽ സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക. അങ്ങനെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവന് നോമ്പ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, ആ നോമ്പ് പിന്നീട് നോറ്റുവീട്ടണം, അവൻ കുറ്റക്കാരനായി പാപിയായി മാറി. അതുപോലെ പിന്നെ അതിന് കഫാറത്ത് നൽകണം. കഫാറത്ത് എന്ന് പറയുന്നത് അടിമയെ മോചിപ്പിക്കലാണ്. അടിമയെ മോചിപ്പിക്കാൻ കഴിയാത്ത ആളുകൾ രണ്ടു മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കണം. അതിന് കഴിയില്ലെങ്കിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇതാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള നിയമം. അത്രക്ക് ഗുരുതരമായ ഒരു കാര്യമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ വേറെ ചില വിശദാംശങ്ങൾ വേണമെങ്കിൽ പിന്നെ പറയാം. അതുപോലെ സ്വന്തം പ്രവർത്തന ഫലമായി ഒരാൾക്ക് ബീജസ്കലനം ഉണ്ടാകുന്നു, ആണായാലും പെണ്ണായാലും. പെണ്ണ് സ്വപ്നം കാണുന്നു, അതുകൊണ്ട് സ്കലനം സംഭവിക്കുകയില്ല, അല്ല സ്വപ്നസ്കലനം ഉണ്ടായി എന്നതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. എന്നാൽ നമ്മുടെ ശ്രമഫലമായി ഒരാൾക്ക് സ്കലനം സംഭവിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നു. എന്നാൽ ഒരാൾ സ്വപ്നം കണ്ടു, നോമ്പ് മുറിയില്ല. രോഗം അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട് ശുക്ലം പുറത്തു വന്നു, നോമ്പ് മുറിയുകയില്ല. ഭക്ഷണം കഴിക്കുക, കുടിക്കുക, അതുകൊണ്ട് നോമ്പ് മുറിയും. അതുപോലെ ഭക്ഷണത്തിനും പാനീയത്തിനും പകരമായി ക്ഷീണം അനുഭവിക്കാതിരിക്കാൻ വല്ല ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിലക്ക് മറ്റു വഴികളിലൂടെ ഭക്ഷണത്തിന് പകരമായി വരുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് കുത്തിവെക്കുകയോ കയറ്റുകയോ പ്രവേശിപ്പിക്കുകയോ ചെയ്താൽ അത് മുഖേനയും നോമ്പ് മുറിയും, കാരണം അത് ഭക്ഷണത്തിന്റെ സ്ഥാനത്താണ്. സ്ത്രീകൾക്ക് രക്തം പ്രസവരക്തമോ അല്ലെങ്കിൽ ആർത്തവമോ ഉണ്ടായാൽ നോമ്പ് നഷ്ടപ്പെടുന്നു. നേരത്തെ പറഞ്ഞു, നോമ്പ് മകരി പാണേന്റെ തൊട്ട് മുമ്പ് വാങ്ങ് കൊടുത്തിട്ടില്ല, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഒരു മിനിറ്റ് മുമ്പ് രക്തം വന്നു എന്ന് വിചാരിക്കുക, നോമ്പ് പോയി. അവിടെ ഒരു മിനിറ്റ് അല്ലുള്ളൂ എന്ന് പറഞ്ഞ കാര്യമല്ല, സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ നിലക്ക് തുടരണം. നേരെ മറിച്ച് ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ കുഴപ്പമില്ല. പിന്നെ കൊമ്പ് വെക്കുക അല്ലെങ്കിൽ പല്ല് പറിച്ച് അല്ലെങ്കിൽ രക്തമെടുക്കുക, ഇതുകൊണ്ട് നോമ്പ് മുറിയുമോ? ഇല്ലേ. ചില ആളുകൾ നോമ്പ് മുറിയുമെന്ന് പറയുന്നു, എന്നാൽ നോമ്പ് മുറിയുകയില്ല. എന്നാൽ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം വരുത്തുന്ന രീതിയിലാണെങ്കിൽ രക്തമെടുക്കുകയോ അല്ലെങ്കിൽ രക്തം പുറത്തു വരുന്ന മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാതിരിക്കലാണ് ഗുണകരം എന്ന് ഹദീസുകൾ മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായി കൊമ്പ് വെച്ചിരുന്നു, കൊമ്പ് ചികിത്സ ഹിജാമ എന്നിപ്പോ നമ്മുടെ നാട്ടിലെ കണ്ടല്ലോ. അപ്പൊ നോമ്പുകാരനായി നബി അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഹദീസിലുണ്ട്. വേറെ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് അത് കറാഹത്തായ സംഗതിയാണ്, എന്നാൽ അയാൾക്ക് ക്ഷീണമുണ്ടാക്കുമെങ്കിൽ എന്ന് അതിലെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഏഴാമത്തത് ഛർദി. ഒരാൾ രോഗം കാരണം ഛർദിച്ചു, നോമ്പ് മുറിയുകയില്ല. ഓക്കാനിച്ചു, നോമ്പ് മുറിയുകയില്ല. എന്നാൽ അണ്ണാക്ക് കഴിഞ്ഞിട്ട് ഒരാൾ മനഃപൂർവ്വം ഛർദിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഹൃക്നാ ഛർദിയ എന്നുള്ള എനിമ കൊടുക്കുക വയറിളക്കാൻ വേണ്ടിയിട്ട് മലബന്ധമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റ് പല ഓപ്പറേഷൻ മുമ്പൊക്കെ ആയിട്ട് കൊടുക്കല്ലോ, അങ്ങനെയുള്ള നിലക്ക് പിന്നെ എനിമ കൊടുക്കുകയാണെങ്കിൽ അത് മുഖേന നോമ്പ് മുറിയുമോ? ചില ആളുകൾ മുറിയുമെന്ന് പറയുന്നു, ചില ആളുകൾ മുറിയില്ലെന്ന് പറയുന്നു. എന്നാൽ മുറിയില്ല എന്നതാണ് ശരി. കാരണം എന്താ, അവിടെ വായിലൂടെ ഭക്ഷണമായി ഉള്ളിലേക്ക് ചെല്ലുന്നത് പോലെ ഇവിടെ ഒന്നും ഉള്ളിലേക്ക് എത്തുന്നില്ല. ഭക്ഷണം കഴിക്കാനുള്ളത് വായാണല്ലോ, ഇനി മൂക്ക് കൂടി ഒഴിച്ചിട്ട് ഉള്ളിലേക്ക് എത്തിയാലും ഭക്ഷണത്തിന്റെ അതേ അവസ്ഥയിൽ തന്നെയാണ്. എന്നാൽ ഇത് ഉള്ളിലേക്ക് എത്തുന്നു, പക്ഷേ ഭക്ഷണമായോ ഭക്ഷണത്തിന്റെ സ്ഥാനത്തോ അല്ല, ചികിത്സയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിമ കൊടുത്തു എന്നതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. പിന്നെ സുർമയിടുക, കണ്ണിൽ ചെവിയിൽ മരുന്ന് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ഉറ്റിക്കുക, ഇതുകൊണ്ടും നോമ്പ് മുറിയുകയില്ല. എന്നാൽ മൂക്കിൽ ഉറ്റിച്ചാലും നോമ്പ് മുറിയുകയില്ല, പക്ഷെ മൂക്കിൽ ഉറ്റിച്ച് അത് ഉള്ളിലേക്ക് എത്തുന്നുവെങ്കിൽ നോമ്പ് മുറിയും. കാരണം നോമ്പ് മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടണം മുഖം കൊടുക്കുമ്പോൾ. നോമ്പുകാരനാണെങ്കിൽ നോമ്പുകാരനല്ലാത്തപ്പോൾ എന്ന് നബി വിശദീകരിച്ചിട്ടുണ്ട്. അതാ നോമ്പുകാരൻ ഈ വെള്ളം വലിച്ചു കയറ്റി മുഖം കൊടുക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് നോമ്പുകാരനെ അതിൽ നിന്ന് ഒഴിവാക്കിയത്. ഇത് വെച്ചുകൊണ്ടാണ് മൂക്കിൽ വെള്ളം മരുന്ന് ചിച്ചാൽ അത് ഉള്ളിലേക്ക് എത്തുകയാണെങ്കിൽ നോമ്പ് മുറിയും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ ഈ ആസ്തമ രോഗികളായ ശ്വാസമുട്ടുള്ള ആളുകൾ ചില മരുന്നുകൾ അല്ലെങ്കിൽ ചില വസ്തുക്കൾ മൂക്കിൽ വെച്ച് ഉള്ളിലേക്ക് വലിച്ചു കിട്ടുന്നല്ലോ, അതുകൊണ്ടും നോമ്പ് മുറിയുകയില്ല. കാരണം അത് ഭക്ഷണമല്ല, അതുകൊണ്ടൊന്നും ഉള്ളിലേക്ക് എത്തുന്നില്ല, അയാളുടെ ഒരു ചികിത്സ മാത്രമാണ്. ഇതാണ് നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ പകലിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്, ലൈംഗികബന്ധത്തിൽ നോമ്പുകാരനായിരിക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാലാണ് നേരത്തെ പറഞ്ഞ പാപവും അതുപോലെ തന്നെ കഫാറത്ത് കൊടുക്കലും കുറ്റക്കാരനുമെല്ലാം ആയിത്തീരുന്നത്. പിന്നെ നോമ്പ് നോറ്റുകൂട്ടുകയും വേണം. എന്നാൽ റമദാൻ അല്ലാത്ത കാലത്ത്, ഇത് റമദാനിന് മാത്രം ബാധകമാണ്, റമദാൻ അല്ലാത്ത കാലത്ത് ഒരാൾ നോമ്പ് വെച്ചു, സുന്നത്തുമായിരിക്കുക, മറ്റേതെങ്കിലും സുന്നത്ത് നോമ്പ്, അറഫാ നോമ്പ് അതുപോലെ സുന്നത്ത് നോമ്പ് വെച്ചു, അല്ലെ സാധാരണ സുന്നത്ത് നോമ്പ് വെച്ചു, അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു, അതുകൊണ്ടൊരു കുഴപ്പമില്ല. കാരണം എന്താ, അത് സുന്നത്ത് നോമ്പാണ്. ഇനി റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു, ആ നഷ്ടപ്പെട്ട നോമ്പ് റമദാൻ അല്ലാത്ത കാലത്ത് ഒരാൾ നോറ്റുകൂട്ടുന്നു, അങ്ങനെ നോമ്പ് വെച്ചു, എന്നിട്ട് അവർ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ഷെയ്ഖ് ഉസൈമിന്റെ മറ്റും ഫത്വകൾ നോക്കുക. കാരണം എന്താ, റമദാനിൽ നോമ്പുകാരനായിരിക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മാത്രമാണ് ഈ പറഞ്ഞ കഫാറത്തും കുറ്റവും പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ റമദാൻ അല്ലാത്ത കാലത്ത് റമദാനിൽ നഷ്ടപ്പെട്ട് നോറ്റുകൂട്ടുമ്പോഴോ സുന്നത്ത് നോമ്പ് നിൽക്കുമ്പോഴോ ലൈംഗികത്തിൽ ഏർപ്പെട്ടു എന്നതുകൊണ്ട് ഈ പറഞ്ഞ കഫാറത്ത് കൊടുക്കേണ്ടതില്ല. ഇനി റമദാനിൽ തന്നെ നോമ്പുകാരനല്ലാത്ത ഒരാൾ, ഭാര്യയും ഭർത്താവും നോമ്പ് നോറ്റിട്ടില്ല എന്നായിരിക്കുക, എങ്കിൽ അവർക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാമോ? ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാം. പക്ഷേ നോമ്പ് നോൽക്കാൻ ബാധ്യതയുള്ള ഒരാൾ മനഃപൂർവ്വം നോമ്പ് ഒഴിവാക്കരുത്. എന്തിനു വേണ്ടി? ഈ ഉദ്ദേശത്തോടു കൂടി. അങ്ങനെ ചില ആളുകളൊക്കെ പത്ത് പോയിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഗൾഫുകാരൊക്കെ ഗൾഫിൽ നിന്ന് വരികയാണ്, കുറെ കാലം നാട്ടിൽ വന്നിട്ട് അപ്പോ ഇന്ന സമയത്ത് വീട്ടിലെത്തും, പെണ്ണുങ്ങളോട് നോമ്പ് നോൽക്കാക്കാം, നോമ്പ് നോൽക്കരുത് എന്ന് പറയാൻ പറ്റുമോ? പാടില്ല. പെണ്ണിനോട് എഴുതറില്ല. ഭർത്താവിനെ സംബന്ധിച്ചത്ര മുതിരുണ്ടോ? ഭർത്താവിന് എന്താ എതിര്? ഓ, യാത്രക്കാരനാണ്. ഇതും പണ്ഡിതന്മാർ വിശദീകരിച്ചു കാണാം. രണ്ടാൾക്കും ഇങ്ങനെ ഒരു ഉതിർ ഉണ്ടാവുകയും റമദാൻ മാസത്തിൽ, അതായത് ഭർത്താവ് യാത്രക്കാരനാണ്, ഭാര്യ റമദാനിൽ അശുദ്ധിയുള്ളവളായിരുന്നു, എന്നാൽ പകൽ സമയത്ത് ശുദ്ധിയായി, അപ്പൊ രണ്ടാൾക്കും ഉതിരായി. ശുദ്ധിയില്ലാത്തതുകൊണ്ട് പെണ്ണ് നോമ്പോട്ടില്ല, പക്ഷെ പിന്നെ ശുദ്ധി വന്നു, അപ്പോ പെണ്ണിന് നോമ്പ് നിൽക്കേണ്ടതില്ല. കാരണം പകൽ കഴിഞ്ഞു പോയി, കുറച്ച് ഭാഗം കഴിഞ്ഞു പോയി. ഭർത്താവ് യാത്രക്കാരനാണ് എങ്കിൽ റമദാൻ മാസമാണ്, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാമോ? ഏർപ്പെടാം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു വയ്ക്കണം. ജാബിർ ഇബ്നു യസീദ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനായ വ്യക്തി, അദ്ദേഹം യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പൊ അയാൾക്ക് ഉതിരുണ്ട്, യാത്രക്കാരനാണ്. വീട്ടിലെത്തിയ സമയത്ത് ഭാര്യ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുള്ളവളാണ്, അവൾ നോമ്പൂറ്റിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഭാര്യയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ്. അവൾ കുറ്റമാണോ? കുറ്റമല്ല. അപ്പൊ നോമ്പ് നോൽക്കാൻ ബാധ്യതയുണ്ടായിരിക്കെ നോമ്പ് നോമ്പൊഴി, ഇതിനു വേണ്ടി നോമ്പ് ഒഴിവാക്കുക എന്ന് പറയുന്നത് കുറ്റകരമാണ്. നോമ്പ് നോറ്റുകൊണ്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അതിലേറെ കുറ്റവും അതുപോലെ തന്നെ ഈ കഫാറത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളതുമാണ്. പിന്നെ സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ ചുംബിക്കുക, സ്പർശിക്കുക, അവരുടെ കൂടെ കിടക്കുക, ഇതൊന്നും കുറ്റകരമായ കാര്യമല്ല. എന്താണെങ്കിൽ തന്റെ വികാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരൻ ഭാര്യയെ ചുംബിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നും, ഒരു പ്രായമെത്തിയ ഒരാൾ ഭാര്യയെ ചുംബിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അനുവാദം നൽകുകയും ചെയ്തു. അപ്പൊ സഹാബത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എന്താ രണ്ടു മറുപടി? അപ്പോ എന്താ കാരണം? വയസ്സന് തന്റെ വികാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ഭാര്യമാരെ ചുംബിക്കാറുണ്ടായിരുന്നു, ഭാര്യമാരുടെ കൂടെ കിടക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിലുണ്ട്. കൂടെ കിടക്കുക എന്ന് പറഞ്ഞാൽ ശരീരം തമ്മിൽ സ്പർശിച്ചുകൊണ്ട്, അതിനൊക്കെ വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ കൊടുത്തു കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ തന്നെ വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് മുബാശറത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോ ആർത്തമുള്ള സമയത്ത് ഭാര്യയുടെ കൂടെ കിടക്കാം, ലൈംഗികാവയവങ്ങളിലുള്ള ലൈംഗിക ബന്ധമല്ലാത്ത കാര്യങ്ങൾ അനുവദനീയമാണ്. അതൊക്കെ അതിന്റെ ഹദീസുകളിലൊക്കെ സ്വീകരിക്കപ്പെട്ട സംഗതിയാണ്. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊപ്പം കിടക്കാറുണ്ടായിരുന്നു, പക്ഷേ എന്താണ്, ഗുഹ്യസ്ഥാനങ്ങൾക്കിടയിൽ ഒരു തുണി അല്ലെങ്കിൽ ഒരു മറയുണ്ടാകും, അപ്പൊ എന്താ മറ്റ് ശരീരഭാഗങ്ങളൊക്കെ സ്പർശിക്കും, അങ്ങനെ നബി ഞങ്ങളോടൊപ്പം കിടക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ആ മുബാശറത്ത്, നോമ്പുകാരനായിരിക്കെ പകൽ സമയത്ത് പറ്റും, ഭാര്യയും ഭർത്താവും അങ്ങനെ ഒരുമിച്ച് കിടക്കാം, പക്ഷെ ലൈംഗിക അവയവങ്ങൾ തമ്മിൽ സ്പർശനങ്ങൾ പാടില്ല. അതല്ലാത്ത നിലക്ക് ആകാം, പക്ഷേ വികാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കണം എന്നതാണ് ഹദീസുകളിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഖുർആൻ പാരായണം, ഖുർആൻ പാരായണം പാരായണമാകാം. ഖുർആൻ ഓതാൻ പാടില്ല എന്ന് അള്ളാഹുവോ റസൂലോ പറഞ്ഞിട്ടില്ല, നോമ്പുകാരനായിരിക്കെ ആർത്തവകാരികളാണെങ്കിൽ. പിന്നെ തൊടാൻ പാടുണ്ടോല്ലേ, ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്, സമയക്കുറവുകൊണ്ട് നീട്ടുന്നില്ല. പിന്നെ തൊടാൻ പാടുണ്ടോല്ലേ എന്നതിൽ മാത്രമേ എന്തുള്ളൂ, തർക്കമുള്ളൂ. അപ്പൊ നോമ്പുകാലത്ത് ആർത്തവമുള്ള സ്ത്രീകൾ നോമ്പ് വിൽക്കില്ല എന്നാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? ഹിഫ്ളു ഓതാം, ഹിഫ്ളുള്ളത് ഓതാം, നോക്കി ഓതാം. പിന്നെ പരിഭാഷ നോക്കി, പരിഭാഷ തൊടാം, തഫ്സീർ തൊടാം, അതിനൊന്നും ഖുർആന്റെ സ്ഥാനമല്ല. പിന്നെ തർക്കം എന്തിനേ ഉള്ളൂ, ഖുർആൻ തൊട്ട് അത് മറിക്കുകയും അങ്ങനെ ഓതുകയും ചെയ്യാൻ പാടുണ്ടോല്ലേ എന്നതിലാണ് തർക്കമുള്ളത്. തൊടാൻ പാടില്ല എന്ന് പറയുന്നതിനും ഖണ്ഡിതമായ തെളിവില്ല എന്നാണ് ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ശുദ്ധിയില്ലാത്തവർ ഖുർആൻ തൊടരുത് എന്ന് പറയുന്ന ഹദീസുകൾ വ്യാഖ്യാനത്തിന് പഴുതുള്ളതാണ്, അതുപോലെ തന്നെ അത് ദുർബലതയുള്ളതാണ് എന്ന് ഒരുപാട് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. എന്നാൽ അതല്ല, ആ ഹദീസ് സ്വഹീഹാണ്, അതുകൊണ്ട് തൊടാൻ പാടില്ല എന്ന് വേറെ ചില പണ്ഡിതന്മാരും പറയുന്നു, സൽഫി പണ്ഡിതന്മാർ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ വിഷയത്തിൽ മാത്രമാണ് തർക്കമുള്ളത്. എന്തില്? പരിഭാഷയോ തഫ്സീറോ അല്ലാത്ത ഖുർആൻ തൊട്ട് തൊടാൻ പാടുണ്ടോ അല്ലേ, അതിൽ തന്നെ തർക്കം. അപ്പൊ അങ്ങനെ തർക്കമുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി, ഒരു പണ്ഡിതന്റെ ഫത്വയെ കാണാം, ഒരു പിന്നെ സാധാരണ കോലെടുത്ത് മറിക്കുന്നൊക്കെ പറയില്ലേ, ഖുർആൻ ഒരു കോലുണ്ട് പെന്നോണ്ട് ഇങ്ങനെ മറിക്കുക, അങ്ങനെ തൊട്ടി മറിക്കുക, കൈകൊണ്ട് തൊടില്ല എന്നിട്ട് ഓതാം, അല്ലെങ്കിൽ കൈക്ക് ഗ്ലൗസ് ഇടുക, ഗ്ലൗസ് ഇട്ട് ഖുർആൻ തുറക്കുക. അപ്പൊ നേർക്കേറെ അപ്പൊ തർക്കം അതിലേ ഉള്ളൂ, നേർക്ക് നേരെ കൈകൊണ്ട് ഖുർആൻ തൊടാൻ പാടുണ്ടോ ശുദ്ധിയില്ലാത്ത ഒരാൾ, പ്രത്യേകിച്ച് ആർത്തവമുള്ള സ്ത്രീകൾ, അതിലാണ് തർക്കമുള്ളത്. അപ്പൊ അത് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് പിന്നെ ഗ്ലൗസോ മറ്റോട്ടിട്ട് ഖുർആൻ തുറന്ന് ഓതാം. അപ്പൊ ഹിഫ്ളോ അല്ലെങ്കിൽ പരിഭാഷയോ അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. ഇത്രയും കാര്യങ്ങളാണ് വളരെ ചുരുക്കി പറയാൻ വിട്ട ഒന്ന് രണ്ട് സംഗതി. അത്താഴവും നോമ്പ് തുറക്കലുമാണ്, അതിന് പ്രത്യേകം പുണ്യമുണ്ട്. അത്താഴം നോമ്പ് തുറക്കുന്നത് നേരത്തെ തുറക്കുക, നോമ്പ് തുറക്കാൻ ചില ആളുകൾ സംസം വെള്ളം ഉപയോഗിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം വെള്ളം കൊണ്ട് നോമ്പ് തുറന്നു എന്ന് ഹദീസിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുത്തബ് ഉപയോഗിച്ചു. റുത്തബ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടും, റുത്തബ് അതായത് ഈ പഴുത്ത് ബ്രൗൺ കളർ വരാത്ത മഞ്ഞ നിറത്തിലുള്ള, നമ്മൾ മാങ്ങ ചെനക്കാറില്ല, ആ ചെനച്ച് വരുന്ന പഴുത്ത് വരുന്ന, അതിനാണ് റുത്തബ് എന്നറിയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പറഞ്ഞിരുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ നബി തമ്ര്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രൗൺ കളറിലുള്ള കാരക്ക നമ്മൾ പറയുന്ന ആ ഈത്തപ്പഴം, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പറഞ്ഞു. അതില്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് പറഞ്ഞു, അത് നേരത്തെയാക്കുക, വസുവാസിന് വേണ്ടി ബിന്ദിപ്പിക്കുന്നു, നേരത്തെയാക്കാൻ സമയമായാൽ ഉടനെ തുറക്കുക. പിന്നെ അത്താഴം, അത്താഴം പലപ്പോഴും ആളുകൾ കഴിക്കാതെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ നേരത്തെ കഴിച്ചിട്ട് കിടന്നുറങ്ങും, ഇതൊക്കെ നബിയുടെ സുന്നത്തിനെതിരാണ്. അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് മലക്കുകൾ പിന്നെ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ അത് കൂടുതൽ തിന്നുക എന്നുള്ളതല്ല, രണ്ട് ചുള കാരക്കെങ്കിലും അല്ലെങ്കിൽ മൂന്ന് ചുള കാരക്ക അല്ലെങ്കിൽ അല്പം വെള്ളം, എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണം ലഘുവായി, അതാ ബറക്കത്തിന് വേണ്ടി വിശലാസിന്റെ സുന്നത്ത്. അയറ് നിറക്കുക എന്നുള്ളതല്ല, അത് എപ്പോഴാണ് പിന്തിപ്പിച്ചു എന്ന് കാണാം. നിന്റെ വിശലാസല്ലമ്മ എത്ര 50 ആയത്തൂന്ന സമയം അത്താഴത്തിനും ബാങ്കിനും ഇടയിലുണ്ടായിരുന്നു എന്ന് കാണാം. അപ്പൊ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഏതാനും സമയം മുമ്പ് അത്താഴം കഴിക്കലാണ് സുന്നത്തായ കാര്യമായി നബിസ്വലാഹുസ്വലം പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ഉറക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയം കാരണത്താൽ അത്താഴം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് പ്രവാചകന്റെ സുന്നത്തിന് എതിരാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, അടുത്ത ക്ലാസ് ഇവിടെ ഹാഷിം സലായി എടുക്കും. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.